സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തു നാമത്തിൽ വന്ദനമറിയിക്കുന്നു. ഈ 18-ാമത്തെ ദിവസം നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ദൈവദിനവുമായി കൂടിയിരുവാൻ കർത്താവ് തന്ന ഭാഗ്യകരമായ അവസരത്തിനായി കർത്താവിനെ നന്ദി അവിടെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും കർത്താവ് നമ്മളെ പരിപാലിച്ചു. അവന്റെ വഴികൾക്കായി കർത്താവ് നമുക്ക് നൽകിയ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം 11-ാമത്തെ അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. 17-ാമത്തെ ദിവസം നമ്മൾ ദീർഘമായൊരു സമയം എടുത്തതുകൊണ്ട് തീർക്കാമെന്ന് വിചാരിച്ചെങ്കിലും അത് പൂർണ്ണമായിട്ട് തീർക്കാൻ ഒടുവിലത്തെ ഒരു ഭാഗം ഒരു അല്പം കൂടെ പറയാനായിട്ടുണ്ടല്ലോ. ആ ഭാഗം ഒന്ന് സ്പർശിച്ച ശേഷം നമുക്ക് മുൻപോട്ട് പോകാം. ചില പ്രിയപ്പെട്ടവർ ചില ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ചോദ്യങ്ങൾക്ക് ഇപ്പോൾ മറുപടി പറയാൻ പോയാൽ അതിന് കുറേ സമയം ആയിപ്പോകുന്നുള്ളതുകൊണ്ട് വളരെ നമുക്ക് ഇത് തീർക്കാൻ താല്പര്യമുള്ളത് കൊണ്ട് ചോദ്യത്തിന് നമുക്ക് പിന്നെ ഒരു സമയം എടുക്കാം. അതിന് ഫ്രീ ആയിട്ട് ചോദ്യത്തിനുള്ള സമയം എടുക്കാമെന്ന് വിചാരിക്കുന്നു. സ്തോത്രം. നമ്മൾ പറഞ്ഞു നിർത്തിയ ഭാഗത്തേക്ക് നമ്മൾ ശ്രദ്ധ കൊണ്ടുവരാം. 18-ാമത്തെ ഒടുവിലത്തെ ഭാഗമാണ്. അതിന്റെ 26-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും, പിടിവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവൻ യാക്കോബിൽ നിന്ന് അഫക്റ്റിയെ മാറ്റും. ആ ഭാഗമൊക്കെ നമ്മൾ ചുരുക്കമായിട്ട് ചിന്തിച്ചു. കുറച്ച് അത്യാവശ്യമായ കാര്യങ്ങൾ അവിടെ പറയാനുള്ളത് കൊണ്ട് ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും എന്ന് പറയുന്ന ആ വാക്ക് ചില ആളുകൾക്ക് ചിന്താക്കുഴപ്പുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ ഇന്ന് നമ്മൾ കാണുന്ന ഇസ്രായേൽ, അവരെല്ലാവരും ദൈവവിശ്വാസികളല്ല. ഇസ്രായേൽക്കാരെല്ലാവരും ദൈവവിശ്വാസികളല്ല. ഇന്ന് നിരീശ്വരന്മാരുണ്ട്, കാബാലിസം തുടങ്ങിയ പൈശാചികമായ കാര്യങ്ങളിൽ പോകുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെല്ലാം ഇസ്രായേൽ ആണ് എന്നുള്ള ഏക കാരണത്താൽ അവരെല്ലാം രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അത് ദൈവനീതിക്ക് നിരക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് 2-ാമത്തെ 28-29 വാക്യങ്ങളിൽ പുറമേ യഹൂദനായ യഹൂദനല്ല എന്ന് നമുക്ക് കാണാൻ കഴിയുമല്ലോ. മറ്റൊരു പുറമേ ഉള്ളതല്ല, ബാഹ്യമായി ഇസ്രായേലിനായിരിക്കുന്നു എന്നുള്ളതല്ല, ആന്തരികമായി ഇസ്രായേലിനായിരിക്കുന്നവനാണ് രക്ഷിക്കപ്പെടുന്നത് എന്നുള്ളത് ഒരർത്ഥം. എന്നാൽ കാൽവിൻ എന്ന ബഹുമാന്യനായ പ്രസിദ്ധനായ ദൈവദാസൻ പറഞ്ഞിരിക്കുന്ന വ്യാഖ്യാനം, ഇസ്രായേൽ എന്നതിന് മുഴുവൻ ദൈവജനവും എന്നാണ് അദ്ദേഹം അതിനൊരർത്ഥം കൊടുത്തിരിക്കുന്നത്. ഗലാത്യ ലേഖനം 6-ാമത്തെ 16-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ഇസ്രായേലിനും സമാധാനം ഉണ്ടാകട്ടെ എന്നൊരു വാക്കുണ്ട്. ഉപനിയമത്തിൽ ദൈവ മക്കളെ മുഴുവൻ ഇസ്രായേൽ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന ഒരു ഭാഗമാണല്ലത്. അതുകൊണ്ട് ദൈവത്തിന്റെ ഇസ്രായേൽ എന്നവിടെ പറഞ്ഞിരിക്കുന്നു. ആ അർത്ഥത്തിലാണ് മുഴുവൻ ദൈവജനവും എന്നാണ് ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് ഒരു വ്യാഖ്യാനമുണ്ട്. സ്തോത്രം. ഏതായാലും ദൈവത്തിന്റെ ജനം അല്ലെങ്കിൽ ആന്തരികമായി ദൈവമക്കളായ ഇസ്രായേലിയർ അവർ മാത്രമേ നിത്യജീവനിൽ കാണുകയുള്ളൂ. സ്തോത്രം. യെശയ്യാവിന്റെ പുസ്തകം 59:20, യിരെമ്യാവിന്റെ പുസ്തകം 31:33 ഈ ഭാഗത്തൊക്കെ ഇസ്രായേലിന്റെ അഭക്തിയും പാപവും നീങ്ങുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പീഡനകാലത്ത് അവർ കടന്നു പോകുന്ന അനുഭവം, അവർ ശുദ്ധീകരിക്കപ്പെട്ട് കർത്താവിനെ സ്വീകരിക്കുന്ന കാര്യമാണ് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. ഭാഗങ്ങളൊക്കെ നമ്മൾ അല്പം ചിന്തിച്ചല്ലോ. 29-ാമത്തെ വാക്യത്തിൽ ദൈവം തന്റെ കൃപാവരങ്ങളെക്കുറിച്ച് അനുദപിക്കുന്നില്ല. കൃപാവരങ്ങൾ എന്ന് പറയുമ്പോൾ രക്ഷാകരമായ ദൈവകൃപ എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. രക്ഷാകരമായ ദൈവകൃപ, ദൈവം അനുദപിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പശ്ചാത്തപിക്കുന്നില്ല എന്നുള്ള അർത്ഥമല്ല. ദൈവത്തിന്റെ ഹൃദയത്തിൽ ദുഃഖമുണ്ട്, എന്നാൽ ദൈവം പശ്ചാത്തപിക്കുന്നില്ല, അങ്ങനെ വേണ്ടായിരുന്നു എന്ന് ഒരിക്കലും ചിന്തിക്കുകയില്ല. കാരണം ദൈവം മുന്നറിഞ്ഞ സർവജ്ഞാനിയാണല്ലോ, സകലവും മുന്നറിഞ്ഞ സർവജ്ഞാനിയാണല്ലോ. ഇനി അതിന്റെ 30-31 വാക്യങ്ങളിൽ ദൈവം നിങ്ങൾ മുമ്പേ ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ട് അവരുടെ അനുസരണക്കേടിനാൽ ഇപ്പോൾ കരുണ ലഭിച്ചതുപോലെ നിങ്ങൾക്ക് ലഭിച്ച കരുണയാൽ അവർക്ക് കരുണ ലഭിക്കേണ്ടതിന് അവരും ഇപ്പോൾ അനുസരിക്കാതിരിക്കുന്നു. സ്തോത്രം. എല്ലാവർക്കും ദൈവത്തിന്റെ കരുണയാലാണ് രക്ഷ എന്നുള്ള ആശയമാണ്. സ്തോത്രം. ജാതികളും ഇസ്രായേലിലും ദൈവകരുണ അനുഭവിക്കുന്നവർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. എനിക്ക് എന്റെ ഓർമ്മ ശരിയെങ്കിൽ ആ ഭാഗവും കഴിഞ്ഞ ദിവസം നമ്മളെ പരാമർശിച്ചു. ഇടയ്ക്കൊരു ഇടവേള വന്നതുകൊണ്ട് എന്റെ ഓർമ്മ ശരിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. അല്ലെങ്കിലും അത് വളരെ ലളിതമാണല്ലോ, മുൻപോട്ട് പോകുന്നു. സമയം വളരെ കുറവായതുകൊണ്ട് ഇച്ചിട്ട് വേഗം പോകട്ടെ. അതിന്റെ 32-ാമത്തെ വാക്യത്തിൽ ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു എന്ന് കാണുന്നു. ഇത് യൂണിവേഴ്സലിസത്തെ താങ്ങാനുള്ള ഒരു വാക്കായി. യൂണിവേഴ്സലിസം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഏക മനുഷ്യന്റെ പാപത്താൽ സകല മനുഷ്യരും പാപികളായെങ്കിൽ, ആദ്യത്തെ ആദാമിന്റെ പാപത്താൽ എല്ലാവരും പാപികളായെങ്കിൽ, ഒടുക്കത്തെ ആദാമായ യേശുക്രിസ്തുവിന്റെ അനുസരണത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരും രക്ഷിക്കപ്പെടുന്നു എന്നുള്ള ആശയമാണ് യൂണിവേഴ്സലിസം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരോടും ദൈവം കരുണ കാണിക്കും. അപ്പൊ ദൈവം കരുണ കാണിക്കുന്നതിനെ നരകത്തിൽ വിടുവാണ്. അപ്പോൾ എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു എന്ന ആ ഭാഗം അങ്ങനെ യൂണിവേഴ്സലിസത്തെ പിന്താങ്ങുവാനുള്ള ഒരു വാക്യമായി ചിലർ വ്യാഖ്യാനിക്കുന്നു. എന്നാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ശ്രദ്ധേയമാണ്. എല്ലാവരും എന്നുള്ളതിന് മൂലകൃതിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ചാവൂസ് പൻറ്റാസ് എന്നാണ്. ചാവൂസ് പൻറ്റാസ്, ചാവൂസ് പൻറ്റാസ് എന്ന് പറഞ്ഞ ആ എല്ലാവരും എന്നാണ് അർത്ഥം. ആ എല്ലാവരും, ദ ഓൾ എന്ന് വേണമെങ്കിൽ പറയാം. ആ എല്ലാവരും, അതായത് ദൈവത്താൽ മുൻ അറിയപ്പെട്ട, മുൻഅറിവിൻ പ്രകാരം മുൻ നിയമിക്കപ്പെട്ട, ദൈവത്തിന്റെ രക്ഷാകരമായ കൃപയെ വിനയപൂർവം വിശ്വാസത്താൽ ഉൾക്കൊണ്ട സ്വീകരിച്ച സ്തോത്രം എന്ന അർത്ഥം അവിടെയുണ്ട്. ആ എല്ലാവരും എന്ന് പറയുമ്പോൾ തന്നെ യൂണിവേഴ്സലിസം എന്ന ആശയമേ അവിടെ പോലും ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാകുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവര്, ആ എല്ലാവരും എന്നർത്ഥം വിശ്വസിക്കുന്ന എല്ലാവരും, വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും. സ്തോത്രം. ഇതാണ് അതിന്റെ അർത്ഥം. ആരെങ്കിലും വിശ്വസിക്കുകയോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് അവരുടെ ആരുടെയും യോഗ്യത കൊണ്ടല്ല, ദൈവത്തിന്റെ കരുണ കൊണ്ടാണ്. സ്തോത്രം. ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു. സ്തോത്രം. ദൈവം അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു എന്ന് പറയുമ്പോൾ ദൈവം മനുഷ്യരുടെ അനുസരണക്കേടിന് മീൻസ് കാരണക്കാരനാകുന്നതെന്ന ആശയം അവിടെ ഇല്ലേ എന്ന് ചില ആളുകൾ സംശയിക്കാൻ സാധ്യതയുണ്ട്. സ്തോത്രം. അതല്ല, അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു തന്നെ ബലമായി അനുസരണക്കേടിൽ പോകുന്നതിൽ നിന്ന് ദൈവം തടഞ്ഞില്ല എന്നാണ് അതിന്റെ അർത്ഥം. സ്തോത്രം. ചില ആളുകളൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യം, ആദാം അന്ന് പാപം ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാകുമായിരുന്നില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ ആദാം അന്ന് പാപം ചെയ്തില്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും എല്ലാവരും ദൈവിക കൂട്ടായ്മയിൽ ഇങ്ങനെ കഴിയുമായിരുന്നു. അത് സത്യമാണ്. പക്ഷേ ദൈവത്തിന്റെ അനാദി നിർണയത്തിൽ അങ്ങനെ ഒരു കാര്യപരിപാടി അല്ല. കാരണം ആദമിന് അന്ന് ഉണ്ടായിരുന്ന ദൈവ വെളിപ്പാടല്ല ഇന്ന് നമുക്ക് പ്രാപിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ദൂതന്മാർക്ക്, ലൂസിഫർ വീണുപോകുമ്പോൾ അവൻ എന്ത് വെളിപ്പാട് ദൈവത്തെക്കുറിച്ച് ഉണ്ടായിരുന്നോ ആ വെളിപ്പാടല്ല ആദമിനുണ്ടായത്. ആദമിന് അന്ന് പ്രാപിക്കാൻ കഴിഞ്ഞ വെളിപ്പാടിനേക്കാൾ കൂടിയൊരു വെളിപ്പാടാണ് ഇന്ന് നമുക്ക് പ്രാപിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അനാദി നിർണയം എന്ന വിഷയം എടുത്തപ്പോൾ ഞാനത് വിശദീകരിച്ചതാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കാരണം ദൈവത്തെക്കുറിച്ച്, ദൈവത്തിന്റെ സർവശക്തിയെക്കുറിച്ചും ദൈവം ആരാണെന്നുള്ളതിന് എന്നതിനെക്കുറിച്ചും ലൂസിഫറിന് വ്യക്തമായ യാഥാർത്ഥ്യമായ ഒരു വെളിപ്പാടുണ്ടായിരുന്നെങ്കിൽ അവൻ ദൈവതുല്യനാകാൻ ഒരിക്കലും ശ്രമിക്കയില്ലായിരുന്നു, ആഗ്രഹിക്ക പോലും ഇല്ലായിരുന്നു. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അവന്റെ വെളിപ്പാട് പരിമിതമായതുകൊണ്ടാണ് ലൂസിഫർ ദൈവതുല്യനാകുവാനും ദൈവത്തോട് സമനായി ദൈവസിംഹാസനത്തിന് മീതെ തന്റെ സിംഹാസനം വെക്കാനും അവൻ താല്പര്യപ്പെട്ടത്. സ്തോത്രപ്പോൾ അതിനേക്കാൾ വലിയ വെളിപ്പാട് ആദമിനുണ്ടായിരുന്നു. കാരണം ആദം ദൈവത്തോട്, അല്ലെങ്കിൽ ദൈവം ആദമിനോട് ചേർന്നുള്ള സ്നേഹക്കൂട്ടായ്മയുടെ ബന്ധം. സ്തോത്രം. ആദം അനുഭവിച്ചിരുന്നപ്പോൾ ലൂസിഫറിനുണ്ടായിരുന്നതിനേക്കാൾ ഉന്നതമായ ഒരു വെളിപ്പാട് ആദമിന് ഉണ്ടായി. സ്തോത്രം. നോക്കണേ, ആദമും ഹവ്വയും വീണുപോകുന്നത് എന്തുകൊണ്ടാണ്? ദൈവം ആരാണെന്നുള്ള വെളിപ്പാട് അവർക്കും വേണ്ടതുപോലെ ഇല്ലാഞ്ഞതുകൊണ്ടാണ് ദൈവതുല്യരാകാൻ അവർ സ്വയം പരിശ്രമിച്ചത്. സ്തോത്രം. സൃഷ്ടാവെന്നും സൃഷ്ടാവാണെന്നും സൃഷ്ടി എന്നും സൃഷ്ടിയാണെന്നും ഉള്ളത് സൃഷ്ടിയായ ആദമിന് അപ്പോൾ ബോധ്യപ്പെടാൻ കഴിയുമായിരുന്നെങ്കിൽ ആ വേണ്ടാത്ത വഴിക്ക് പോകുവാൻ ഒരിക്കലും ഇടയാകുകയല്ലായിരുന്നു. സ്തോത്രം. പ്രിയപ്പെടുക, നമ്മൾ എന്നും സൃഷ്ടിയാ. നമ്മൾ എത്രയായാലും സൃഷ്ടിക്ക് സൃഷ്ടാവാകാൻ ഒക്കുകയല്ല, സൃഷ്ടിക്ക് ഒരിക്കലും ദൈവമാകാൻ ഒക്കുകയില്ല. അതെങ്ങനെ ഒക്കും? ദൈവം ആദിയന്തമില്ലാത്തവന, ദൈവം ദൈവമാ, ദൈവം സ്വയം സ്ഥിതനാ. ദൈവത്തെ ഒരിക്കലും സ്വയംഭൂ എന്ന് പറയരുത്. സ്വയംഭൂ എന്ന് പറയുമ്പോൾ ഭവിച്ചവൻ എന്ന ആശയം വരും. ദൈവം ഭവിച്ചവനല്ല, ഭവിച്ചവൻ എന്ന് പറഞ്ഞാൽ ആരംഭമുണ്ടെന്ന് വരും. ദൈവം സ്വയംഭൂ എന്ന് പറയരുത്. ദൈവം സ്വയം ഭവിച്ചവനല്ല, അവൻ ഭവിച്ചവനേ അല്ല, അവൻ എന്നും സ്വയം സ്ഥിതനാണ്. സ്വയം സ്ഥിതനാണ്. ദൈവം ഇല്ലാഞ്ഞൊരു കാലമില്ല, ഇനി ഇല്ലാത്തൊരു കാലം ഉണ്ടാകുകയുമില്ല. സ്തോത്രം. അങ്ങനെയാണ് ദൈവം ദൈവമായിരിക്കുന്നത്. അവനാണ് ദൈവം സ്തോത്രം. അവൾ ആ ദൈവമാകാൻ ആരംഭമുള്ള നമുക്ക് ഏതായാലും ഒരിക്കലും സാധിക്കയില്ല തന്നെ സ്തോത്രം. ആ വെളിപ്പാടും യാദവിന് ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവൻ വീഴ്ചയിൽ അകപ്പെടുകയില്ലായിരുന്നു. മാത്രമല്ല ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചും അവന് വ്യക്തമായ ഉത്ബോധം ഉണ്ടായില്ല. നമ്മൾ മൂന്ന് ചുവടുകളെ കുറിച്ച് ചിന്തിച്ചല്ലോ പാപത്തിലേക്ക് വീണുമായി മൂന്ന് ചുവടുകൾ. ദൈവത്തിന്റെ സ്നേഹം സംശയിച്ചു, ദൈവത്തിന്റെ വാക്കുകളെ അവിശ്വസിച്ചു, ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു. അങ്ങനെയാണ് മനുഷ്യൻ പാപിയായത്. ആ മൂന്ന് ചുവടാണ് പാപത്തിലേക്ക് മനുഷ്യനെടുത്തത്. ആ ദൈവസ്നേഹത്തെ കുറിച്ചുള്ള ഉത്ബോധ്യം അവനില്ലാതെ പോയതാണ് അവന്റെ വീഴ്ചയ്ക്ക് കാരണമായത് സ്തോത്രം. എന്നാൽ ഇന്ന് നമുക്കാകട്ടെ ആ ദൈവസ്നേഹത്തെ കുറിച്ചുള്ള ആഴമായ ഉത്ബോധ്യം പ്രാപിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എങ്ങനെ? എങ്ങനെ? കാൽവറിയിലെ യാഗത്താൽ. സ്തോത്രം. കാൽവറിയിലെ യാഗത്താൽ ദൈവത്തെക്കുറിച്ചുള്ള, ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ഉത്ബോധ്യം നാം പ്രാപിച്ചിരിക്കുകയാണ് സ്തോത്രം. അത് പ്രാപിച്ചെങ്കിൽ മാത്രമേ സ്തോത്രം നാം നിത്യതയിൽ ദൈവത്തോടൊപ്പം ഒരിക്കലും വീഴ്ചയ്ക്ക് ഹേതുവില്ലാതെ, വീഴ്ചയ്ക്ക് സാധ്യതയില്ലാതെ ദൈവത്തോടൊപ്പം നിത്യത മുഴുവൻ അവന്റെ മക്കൾ, അവന്റെ മണവാട്ടി, അവന്റെ കൂട്ടവകാശി. നിത്യം നമ്മൾ വാദിക്കാൻ പോകുന്ന പദവികളെ ഒരു വാക്കുണ്ടെന്ന് പറഞ്ഞാൽ തീരുകയല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പല വാക്കുകൾ പറഞ്ഞിരിക്കുന്നത്. അവന്റെ ആ ശരീരത്തിന്റെ ഭാഗം, അവയവങ്ങൾ, എന്തൊക്കെ പറഞ്ഞാലാ നമുക്ക് ആശയം ഉൾക്കൊള്ളാൻ കഴിയും. എന്നാ പോലും ഉൾക്കൊള്ളാൻ കഴിയും തോന്നുന്നില്ല. നിത്യയിൽ നമ്മൾ അവിടെ സ്തുതിപാഠകന്മാരായി, ഒരു രാജകൊട്ടാരത്തിലെ സ്തുതിപാഠകന്മാരായി കിടക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല സ്തോത്രം. നിത്യയിൽ നമ്മൾ പ്രാപിക്കാൻ പോകുന്നത് എന്തൊക്കെ പദവികളാ? ദൈവ കുടുംബത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ ദൈവത്തിന്റെ മക്കൾ, അതേസമയം അവന്റെ സ്നേഹഭാജനം, ദൈവത്തോട് എക്സ്ക്ലൂസീവായി ബന്ധപ്പെട്ടിരിക്കുന്ന ആ സ്നേഹത്തിന്റെ ആ അനുഭവത്തിന്റെ ആഴം അനുഭവിക്കുന്ന നിലയിൽ അവന്റെ മണവാട്ടി, പിന്നെ മക്കളും അവൻ മണവാട്ടിയും ഒരുമിച്ചാകുന്ന ആ അനുഭവത്തിൽ കൂട്ടവകാശി സ്തോത്രം. പിന്നെ ദൈവത്തോടുള്ള ആ ഹൃദ്യവും ഒരിക്കലും പിരിയാൻ കഴിയാത്തതുമായ സ്നേഹബന്ധത്തിന്റെ അനുഭവത്തിലായിരിക്കുന്നതുകൊണ്ട് അവൻ തലയാണെങ്കിൽ തലയോട് ചേർന്നിരിക്കുന്ന ശരീരം എന്നിങ്ങനെയുള്ള അനേക സാദൃശ്യങ്ങൾ പറഞ്ഞാണ് ഈ നിത്യതയിലെ നമ്മുടെ അനുഭവങ്ങളെ വിശദീകരിച്ചിരിക്കുന്നത് സ്തോത്രം. ഇവിടെ ആ നിലയിൽ ദൈവത്തോടുകൂടെ നിത്യജീവനിൽ നമ്മൾ ഭാഗഭാക്കുകളാകണമെങ്കിൽ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഏദനിലെ പാപവും ആ പാപത്തിന്റെ ഫലമായി നമ്മുടെ ബലഹീനത നമ്മൾ ബോധ്യപ്പെടുന്ന അനുഭവവും കാൽവറിലെ യാഗവും, കാൽവറിലെ യാഗത്താൽ ദൈവത്തിന്റെ സമ്പൂർണതയും സ്നേഹവും ബോധ്യപ്പെടുന്ന അനുഭവവും, ഈ രണ്ട് ബോധ്യങ്ങളും നമ്മൾ പ്രാപിച്ചെങ്കില് ദൈവം അനാദി നിർണയത്തിൽ മുൻകണ്ടിരുന്ന സ്തോത്രം ആ ലക്ഷ്യത്തിൽ നമ്മൾ എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം ദൈവത്തിന്റെ മുൻ നിർണയത്തിൽപ്പെട്ട കാര്യമാകയാൽ പാപം ചെയ്തപ്പോൾ ദൈവം ബലമായി അവനെ തടഞ്ഞില്ല, ആദമിനെ ഭൗവേയും തടഞ്ഞില്ല, അനുസരണക്കേതിൽ അടച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് അനുസരണക്കേതിൽ അടച്ചു കളഞ്ഞു എന്നുള്ളതിന് ഒരു ആശയമുള്ളതായ ഒരു വ്യാഖ്യാത പറഞ്ഞിരിക്കുന്നത്. അനുസരണക്കേടിനകത്ത് ഒരു നിയന്ത്രണവും വെച്ചെന്ന്, ഒരു അനുസരണക്കേടിന് ഒരു പരിധിയും വെച്ചു എന്ന ആശയം കൂടെ ഉണ്ടെന്ന്. അതായത് അടച്ചു കളഞ്ഞു എന്നുള്ളത്, അവിടെ അടച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ അനുസരണക്കേട് ഒരു പരിധിയിൽ ഒരു നിയന്ത്രണവും വെച്ചു. അതാണ് ഏദനിൽ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവം പറയുകയാണ്, ഇനി അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിക്കാൻ സംഗതി വരരുത് എന്ന് പറഞ്ഞ് ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി അടച്ചു. ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി അടച്ചില്ലായിരുന്നെങ്കിൽ മനുഷ്യൻ ചെന്ന് ആ ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്നാൽ ശാരീരിക മരണം തനിക്ക് ഉണ്ടാകില്ല, എന്നേക്കും ജീവിച്ചിരിക്കും. പാപത്തിലായി തേജസ് നഷ്ടപ്പെട്ടു, ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയി, ദൈവസ്നേഹത്തെ സംശയിച്ചു, ദൈവത്തിന്റെ വാക്കുകളെ ആ വിശ്വസിച്ച് തേജസ് നഷ്ടപ്പെട്ട് ദൈവകൽപ്പന ലംഘിച്ച് ഈ വല്ലാത്ത സ്ഥിതിയിൽ അധപ്പറിച്ച സ്ഥിതിയിൽ പിന്നെ ശാരീരിക മരണത്തിന് സാധ്യതയില്ലാതെ വണ്ണം എന്തേക്കും അങ്ങ് ജീവിച്ചിരിക്കും. അങ്ങനെ ദൈവം തന്റെ സ്നേഹത്തിലാണ് ഇത് പറിച്ചു തിന്ന് എന്നേക്കും ജീവിക്കാൻ ഇടയാകാതിരിക്കേണ്ടതിന്, ജീവവൃക്ഷത്തിന്റെ പഴം പറിച്ച് തിന്നാതിരിക്കുവാൻ ആ വഴി അടച്ച് ദൂതന്മാരെ കാവൽ നിർത്തിയത്. അത് തന്റെ സ്നേഹത്തിലെ ഒരു ചുവടായിരുന്നു സ്തോത്രം. മനസ്സിലാകുന്ന ഞാൻ വിശ്വസിക്കട്ടെ, ആ സ്നേഹത്തിന്റെ ചുവട്. അങ്ങനെ മനുഷ്യൻ മരിക്കാൻ ശാരീരിക മരണത്തിന് അവനെ ഏൽപ്പിച്ചത് മൂലം ഒന്നാമത് പാപത്തിനൊരു അറുതിയുണ്ട് സ്തോത്രം. പാപത്തിൽ ഇന്ന് ഒരുത്തൻ പാപം ചെയ്താലും ചെയ്താലും എത്ര വരെ ചെയ്യാൻ നോക്കും? കൂടി വന്നാൽ 100 വയസ്സ് വരെ, അത്രയല്ലേ ഉള്ളൂ. അവൻ പാപത്തിൽ തുടരുന്നത് അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പാപത്തിന് ഒരു അറുതി വെച്ചു അനുസരണ കേടിൽ എന്ത് ചെയ്തു? അടച്ചു കളഞ്ഞു. അപ്പോൾ അത് മറ്റൊന്ന്, അതിനേക്കാളും പ്രധാനമായത് മനുഷ്യൻ ശാരീരിക മരണത്തിന് വിധേയനാകുന്ന നിലയിൽ തുടരുന്നതിനാൽ സ്തോത്രം യേശുക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത ബലിയിലൂടെ ആദാമ്യ വർഗത്തിന്റെ വീണ്ടെടുപ്പിനും വഴി അവിടെ ഒരുക്കുകയായിരുന്നു ദൈവം. ഹല്ലേലൂയ. അപ്പോൾ എല്ലാവരോടും കരുണ ചെയ്ത് നമ്മളെ ഉദ്ധരിക്കുവാൻ ഒരു വഴി ഒരുങ്ങേണ്ടതിനും നിത്യതയിൽ ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്ന മണവാട്ടി, കൂട്ടവകാശി, മക്കൾ, ശരീരത്തിന്റെ അവയവങ്ങൾ എന്നിങ്ങനെയൊക്കെയുള്ള ശ്രേഷ്ഠവും ഉന്നതവുമായ ആ പദവിയിലേക്ക് നമ്മെ ഉയർത്തേണ്ടതിന് ആ കരുണയുടെ ആധിക്യം, അവന്റെ കൃപാധനം വരുംകാലങ്ങളിൽ കാണേണ്ടതിന്, ഇതൊക്കെ തിരുവേഴ്ത്തരെ വാക്കുകളാണ്. അവന്റെ മഹിമാധനം, അവന്റെ കരുണയുടെ ബഹുത്വം, അവന്റെ കൃപാധനം, ഇതൊക്കെ വരുംകാലങ്ങളിൽ നിത്യതയിൽ നമ്മൾ അനുഭവിക്കുവാൻ ഇടയായിത്തീരേണ്ടതിന് അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ ആചരണത്തിൽ കൂടുതൽ വിശദീകരിച്ചത് കൊണ്ട് ഇനി അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണത്തിന് ആവശ്യമില്ലല്ലോ. മുമ്പോട്ട് പോകുന്നു. ഹാ, ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ സ്തോത്രം. അവന്റെ ന്യായവിധിയുടെ എത്ര പ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. കർത്താവിനെ മനസ്സറിഞ്ഞവനാർ, അവന് മന്ത്രിയായിരുന്നവനാർ, അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാർ, സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നുവല്ലോ അവനെന്നേക്കും മഹത്വം. ആമേൻ. ഇതിലെ ഒരാശയം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. അല്പം ചില കാര്യം കൂടി അത്യാവശ്യമുള്ളത് മാത്രം ഒന്ന് സൂചിപ്പിച്ച് മുൻപോട്ട് പോകാം. ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവിടെയാണ്. അഹാ എന്ന് പറയുമ്പോൾ അതിൽ ആശ്ചര്യവും അത്ഭുതവും അതേസമയം ആനന്ദവും തുടിക്കുക. ആശ്ചര്യം വരുമ്പോൾ ചിലപ്പോൾ ആൾ ഹോ എന്ന് വേണേൽ പറയാം. ഹോ എന്ന് പറയുമ്പോൾ അതിൽ സന്തോഷമല്ല, എന്നാൽ ഹാ എന്ന് പറയുമ്പോൾ സന്തോഷവും ആശ്ചര്യവും ഇതെല്ലാം ഉൾപ്പെട്ട ഒരു വ്യാക്ഷേപക ശബ്ദമാണ്. ഹാ, ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. എന്താ ഈ മൂന്ന് വിശേഷണം മാത്രം അവിടെ പറഞ്ഞിരിക്കുന്നത്? ഒത്തിരി വ്യാഖ്യാനങ്ങൾ അതിനെ കുറിച്ച് പറയുന്നെങ്കിലും ഒരു ലളിതമായ ഒരാശയം മാത്രം സൂചിപ്പിച്ചു പോകാം. സ്തോത്രം. ദൈവം തന്റെ ജ്ഞാനത്തിൽ നമ്മളോട് കരുണ കാണിക്കുവാനുള്ള വഴി ഒരുക്കി. കേൾക്കണേ, ദൈവം തന്റെ ജ്ഞാനത്തിൽ നമ്മളോട് കരുണ കാണിക്കുവാനുള്ള വഴി ഒരുക്കി. ജ്ഞാനം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ജ്ഞാനം ഏറ്റവും അധികം വെളിപ്പെട്ടിരിക്കുന്നത് എവിടെയാ? ഈ അഖിലാണ്ട കടാഹത്തെ സൃഷ്ടിച്ചതിലല്ല, മനുഷ്യന്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സങ്കീർണമായ ശരീരവും അതിന്റെ പ്രക്രിയകളും ക്രമീകരിച്ചതിലല്ല ദൈവത്തിന്റെ ജ്ഞാനം ഏറ്റവും വെളിപ്പെട്ടിരിക്കുന്നത്. ഒന്ന് കൊരിന്ത്യയിൽ ഒന്നാം അധ്യായത്തിൽ പറയുന്നത് പോലെ സ്തോത്രം, യേശു ക്രിസ്തുവിലാണ്. യേശു ക്രിസ്തുവിൽ അവൻ ദൈവത്തിന്റെ ജ്ഞാനമാണെന്നാണ് തിരുവെഴുത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഒന്ന് കൊരിന്ത്യ ഒന്നാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യത്തിൽ അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയി തീർന്നു. സ്തോത്രം. അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയിട്ടപ്പോൾ ജ്ഞാനമായി തീർന്നു. ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ വെളിപ്പാട് ജ്ഞാനം എന്ന് ആരെയെങ്കിലും എന്തിനെയെങ്കിലും വിളിക്കാൻ കഴിയുമെങ്കിൽ അത് യേശു ക്രിസ്തുവിനെയാണ്. അതുകൊണ്ടാണല്ലോ വിസ്ഡം ലിറ്ററേച്ചറിൽ സങ്കീർത്തനം തുടങ്ങിയ വിസ്ഡം ലിറ്ററേച്ചറിൽ സങ്കീർത്തനം, സദൃശവാക്യം, സഹാപ്രസംഗി, ഉത്തമ ഈ വിസ്ഡം ലിറ്ററേച്ചറിൽ യേശു ക്രിസ്തുവിനെ ജ്ഞാനം, ജ്ഞാനി എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ജ്ഞാനം, ജ്ഞാനി എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. കാരണം ജ്ഞാനം എന്ന് ആരെ കുറിച്ചെങ്കിലും അല്ലെ എന്തിനെ കുറിച്ചെങ്കിലും പറയാൻ കഴിയുമെങ്കിൽ അത് യേശു ക്രിസ്തുവാണ്. സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ ജ്ഞാനം ഏറ്റവും വെളിപ്പെട്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിലൂടെ ഒരുക്കപ്പെട്ട മനുഷ്യവർഗത്തിന്റെ രക്ഷാ പദ്ധതിയിലാണ്. സ്തോത്രം. അതുകൊണ്ടാണ് ജ്ഞാനം, ദൈവത്തിന്റെ ജ്ഞാനം. രണ്ട്, ഈ ജ്ഞാനം ഒരുക്കപ്പെട്ടപ്പോൾ അത് നടപ്പാക്കപ്പെട്ടത് അവന്റെ ധനത്താലാണ്. സ്തോത്രം. ജ്ഞാനത്തിൽ രക്ഷാപദ്ധതി ഒരുങ്ങിയപ്പോൾ അവന്റെ ധനം അല്ലെങ്കിൽ അവന്റെ ഓൾ സഫിഷ്യൻസി, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവന്റെ ഓൾ സഫിഷ്യൻസിയാണ് അത് നടപ്പാക്കുവാൻ സ്തോത്രം ഇടയായി തീർന്നത്. ജ്ഞാനത്തിൽ അത് മുൻ നിർണയിക്കപ്പെടുകയും തന്റെ ധനത്തിൽ അത് നടപ്പാക്കപ്പെടുകയും സ്തോത്രം മുൻ അറിവിൻ പ്രകാരം അത് പ്രായോഗികത്തിൽ നാം അനുഭവിക്കുകയും ചെയ്യുന്നു. മനസ്സിലായത് വിശ്വസിക്കട്ടെ. സ്തോത്രം. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ രക്ഷാപദ്ധതി രൂപപ്പെട്ടു, ഒരുക്കി. ചിന്തിക്കാൻ പോലും കഴിയില്ല. രക്ഷാപത്തിൽ വേറെ ഇതെന്താ ഇത്? പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു വരുന്നു മരിക്കും ഇതൊക്കെ കണ്ടാൽ ഇതിനൊക്കെ അർത്ഥം എന്താണെന്ന് അത്ഭുതപ്പെട്ടു പോകും. എന്നാൽ ദൈവസഭ വെളിപ്പെട്ടപ്പോഴാണ് ഓ ഇതിനായിരുന്നു ദൈവം ഇതൊക്കെയും. അപ്പൊ നോക്കണേ, വീണ്ടെടുപ്പിലാണ് ദൈവത്തിന്റെ ജ്ഞാനം ഏറ്റവും വെളിപ്പെട്ടത്. ആ ജ്ഞാനം അത് ഒരുക്കപ്പെട്ടത്, രക്ഷാപദ്ധതി ഒരുക്കപ്പെട്ടത് ദൈവത്തിന്റെ ധനത്തിലാണ്. നാം ധനം എന്നുള്ളതിന് പിന്നെ ഈ പുസ്തകത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്, രണ്ടാമത്തെ ഈ അധ്യായ ഈ ലേഖനത്തിൽ തന്നെ നമ്മൾ വായിച്ചു. രണ്ടാമത്തെ അതിന്റെ നാലാം വാക്യത്തിൽ ദൈവത്തിന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം എന്നർത്ഥം ധനം എന്ന മൂലപദം തന്നെയാണ് ഉപയോഗിച്ചത്, ഇതേ പദം തന്നെയാണ്. അതുപോലെ തന്നെ ഒമ്പതാമത്തെ 23-ാം വാക്യത്തിൽ തേജസിന്റെ ധനം എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. 10-ാമത്തെ 12-ാം വാക്യത്തിൽ അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ അവൻ സമ്പന്നനാണ് എന്ന് വായിക്കുന്നുണ്ട്. അതുപോലെ ഫിലിപ്പിയ ലേഖനം 3-ാം 8-ാം വാക്യം, 16-ാം വാക്യം, കൊരിന്ത്യർക്ക് 2-ാം ലേഖനം 8-ാം 9-ാം വാക്യം, ഫിലിപ്പി ലേഖനം 4-ാം 19-ാം വാക്യം തുടങ്ങിയ വാക്യങ്ങളിൽ ദൈവത്തിന്റെ ധനം എന്ന ആശയം പൗലോസ് പരാമർശിച്ചിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അത് അവന്റെ സർവസമ്പൂർണതയാണ് കാണിക്കുന്നത്. സ്തോത്രം. രക്ഷാവസ്ഥതി ജ്ഞാനത്തിൽ രൂപപ്പെടുത്തിയാലും അത് ധനമില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള സർവസമ്പൂർണതയിൽ നടപ്പാക്കാൻ ഒക്കുകയില്ല. മാത്രമല്ല അത് നമുക്ക് ഇന്ന് പ്രായോഗികത്തിൽ അനുഭവിക്കാൻ കഴിയും. എന്തുകൊണ്ടാണ്? അവൻ മുന്നറിഞ്ഞത് കൊണ്ട്. മുന്നറിഞ്ഞവരെ മുൻനിയമിച്ചു, മുൻനിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ ഹല്ലേലൂയ. നേരത്തെ ആ ഭാഗങ്ങളൊക്കെ പരാമർശിച്ചിട്ടുള്ളതുകൊണ്ട് അത് നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അതുകൊണ്ടാണ് രക്ഷാപദ്ധതിയുമായുള്ള ബന്ധത്തിലാണ് ഈ മൂന്ന് ദൈവിക വിശേഷണം മാത്രം ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. സ്തോത്രം. അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും, അപ്രമേയം എന്ന് പറഞ്ഞാൽ വർണ്ണനയ്ക്ക് അതീതമായത്, ഇൻഡിസ്ക്രൈബിൾ എന്നാണ്. പ്രമേയം എന്ന് പറഞ്ഞാൽ വിശദീകരിക്കൽ, അപ്രമേയം വിശദീകരിക്കുവാൻ കഴിയാത്തത്. അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാണ്. ന്യായവിധി, ദൈവത്തിന്റെ ന്യായവിധി എന്നൊക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ടവര്, യേശു ക്രിസ്തുവിൽ പാപത്തിന്റെ ന്യായവിധി കഴിഞ്ഞു എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാന ആശങ്ക. അതാണല്ലോ പരാമർശിച്ചു വരുന്നത് 8-ാം അധ്യായത്തിൽ. റോമാലെ 8-ാം അധ്യായം നമ്മൾ കണ്ടു. സ്തോത്രം. പാപത്തിന് അവന്റെ ജഡത്തിൽ ശിക്ഷ വിധിച്ചു. സ്തോത്രം. പാപത്തിന്റെ ന്യായവിധി കാൽവറിയിൽ കഴിഞ്ഞു. സ്തോത്രം. ഇനി പാപിയായതുകൊണ്ടല്ല ഒരുവൻ ന്യായം വിധിക്കപ്പെടുന്നത്, ഒരുക്കിയ രക്ഷാപദ്ധതിയെ അംഗീകരിക്കാത്തത് കൊണ്ടാണ് നമ്മൾ അവിടെ ചിന്തിച്ചതാണ് ആ ന്യായവിധി. സ്തോത്രം. എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവും. അഗോചരം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയാത്ത, ഗോചരം ചെയ്യാൻ കഴിയാത്തത്, ചെന്ന് കണ്ടുപിടിക്കാൻ മുഴുവനായും മനസ്സിലാക്കാൻ കഴിയാത്തത് ആകുന്നു. കർത്താവിന്റെ മനസ്സറിഞ്ഞവനാൽ. സ്തോത്രം. നമുക്കറിയാം യേശയ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ അതിന്റെ 55-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങളിൽ നമുക്ക് ഇതേ ആശയം നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിന്റെ വഴികൾ നമ്മുടെ വഴികളെക്കാൾ ഉന്നതമാണ്, അവന്റെ വിചാരങ്ങൾ നമ്മുടെ വിചാരങ്ങളെക്കാൾ ഉന്നതമാണ്. സ്തോത്രം. 55:8-9 വാക്യങ്ങൾ സമയം കുറവായിട്ടെടുത്ത് വായിപ്പിക്കുന്നില്ല, ഞാനങ്ങ് പൊക്കോട്ടെ. സ്തോത്രം. ദൈവം തന്റെ ജ്ഞാനത്തിൽ നിർണയിച്ച രക്ഷാപദ്ധതി തന്റെ ധനത്തിൽ ഒരുക്കപ്പെട്ട്, സ്തോത്രം, നിവർത്തിക്കപ്പെട്ട് തന്റെ മുൻ അറിവിൻ പ്രകാരം, സ്തോത്രം, തന്റെ മക്കളിൽ ഫലകരമായിത്തീരുന്നു. സ്തോത്രം. അടുത്തത് അവന് മന്ത്രിയായിരുന്നവൻ ആര്? ദൈവത്തിന് വല്ലവരും അങ്ങോട്ട് വല്ലതും പറഞ്ഞു കൊടുക്കാൻ നോക്കുവോ? നമുക്കറിയാമല്ലോ യോവന്റെ പുസ്തകം 35:7 ആശയം നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിന് വല്ലതും മന്ത്രി ഉപദേശിച്ചു കൊടുക്കാൻ ആരെ കൊണ്ടെങ്കിലും ഒക്കുവോ? അവന് മന്ത്രിയായിരുന്നവൻ ആര്? സ്തോത്രം. അടുത്തത് അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവൻ ആര്? സ്തോത്രം. ഞാൻ ആ ആശയം ഒരിക്കൽ ഇവിടെ പരാമർശിച്ചു എന്നാണ് എന്റെ ഓർമ്മ. നമ്മൾ പലപ്പോഴും ഈ നമ്മള് ഇന്ന് പ്രാപിച്ച നന്മകൾ അല്ലെങ്കിൽ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന നന്മകളൊക്കെ നമ്മുടെ പിതാക്കന്മാർ ദൈവത്തെ സേവിച്ചതുകൊണ്ടും ദൈവത്തിന് കൊടുത്തതുകൊണ്ടും കിട്ടിയ അതാണ്, ദൈവം കടപ്പെട്ടവനാണ് എന്നൊക്കെയുള്ള ആശയം നമ്മുടെ ഇടയിൽ പ്രചരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വാക്യം ഒന്ന് വായിച്ചേച്ച് ഒന്ന് തിരുത്തുന്നത് നല്ലതായിരിക്കും. ഒരിക്കലും ചെറുതായാലും വലുതായാലും നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ യോഗ്യത കൊണ്ട് അല്ലേ അല്ല. സ്തോത്രം. അവന് മീൻസ് യോബിന്റെ പുസ്തകം 41-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ, സ്തോത്രം, യോബ് പറയുന്ന വാക്കുകൾ അത് നമുക്ക് ശ്രദ്ധേയമാണ്. ഞാൻ 40:11, ഞാൻ മടക്കി കൊടുക്കേണ്ടതിന് എനിക്ക് മുമ്പ് കൂട്ടി തന്നതാർ? സ്തോത്രം. ദൈവം 40-ാമത്തെ അതിനെ ആരംഭത്തെ നമ്മൾ കാണുന്നുണ്ടല്ലോ, യഹോവാബിനെ യോബിനോട് അരുളി ചെയ്തെന്നാൽ എന്ന് പറഞ്ഞു. നോക്കണേ, അപ്പം ദൈവം നേരിട്ട് പറയുകയാ, ചുഴലിക്കാറ്റിൽ പ്രത്യക്ഷനായി നേരിട്ട് യോബിനോട് ദൈവം തന്നെ ചോദിക്കുന്ന വാക്കാ, ഞാൻ മടക്കി കൊടുക്കേണ്ടതിന് എനിക്ക് മുമ്പ് കൂട്ടി തന്നതാരാണ്? ആകാശത്തിന് കീഴുള്ളതൊക്കെയും എന്റേതല്ലയോ. സ്തോത്രം. അവിടെ ദയവ് ചെയ്ത് ഒരിക്കൽ പോലും നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് കൊടുത്തതുകൊണ്ടോ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കൊടുത്തതുകൊണ്ടോ നമുക്ക് ഇന്ന് കിട്ടുന്നു എന്ന ആശയം നമ്മളിൽ ഒരിക്കലും ഉണ്ടാകരുതേ എന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് അപേക്ഷിക്കുന്നു. ന്യായമായി ചിലർ ചോദിക്കുന്ന ഒരു 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 സംശയമുണ്ട്, അതും കൂടെ ഒരു വാക്ക് പറഞ്ഞു പോകാം. ലൂക്കോസ് സുവിശേഷം 6:38 കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി കവിയുന്നു ഒരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും എന്നിങ്ങനെ കർത്താവ് അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ അവിടെ ഈ പറയുന്ന ആശയം അല്ലല്ലോ, അതുകൊണ്ട് കൊടുത്താൽ കിട്ടുമെന്നല്ലേ, അതുകൊണ്ട് കൊടുക്കാനുള്ള പ്രചോദനമല്ലേ എന്ന് ചോദിക്കും. സഹോദരങ്ങളെ, ഞാൻ പലപ്പോഴും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ഒരു വാക്യം എന്റെ പശ്ചാത്തലത്തിൽ നിന്ന് പറിച്ചു മാറ്റരുത്. ലൂക്കോസ് സുവിശേഷം 6:27 മുതലൊന്ന് വായിക്കണം. എന്നാൽ കേൾക്കുന്നവരാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ പായിക്കുന്നവർക്ക് ഗുണം ചെയ്യുവീൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, നിന്നെ ഒരു ചികിട്ടത്തടയ്ക്ക് വേണ്ടി മറ്റേതും കാണിച്ചു കൊടുക്ക, നിന്റെ പുതപ്പെടുത്തു കളയുന്നവന്റെ വസ്ത്രവും തടുക്കരുത്, നിന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്ക, നിനക്കുള്ളത് എടുത്തു കളയുന്നവരോട് മടക്കി ചോദിക്കരുത്, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ തന്നെ അവർക്കും ചെയ്യുവിൻ. നിങ്ങളെ ഇത് കേൾക്കണേ, നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് ഉപചാരം കിട്ടും? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുവല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ഉപചാരം കിട്ടും? പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ. മടക്കി വാങ്ങിക്കൊള്ളാം എന്ന് നിങ്ങൾ ആശിക്കുന്നവർക്ക് കടം കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പാപികളും കുറയാതെ മടക്കി വാങ്ങേണ്ടതിന് പാപികൾക്ക് കടം കൊടുക്കുന്നുവല്ലോ. നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പീൻ, അവർക്ക് നന്മ ചെയ്യുവീൻ, ഒന്നും പകരമിച്ചിക്കാതെ കടം കൊടുപ്പീൻ, എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാകും, നിങ്ങൾ അത്യുന്നതന്റെ മക്കൾ ആകും. അവൻ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ലോ. അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സിലുള്ളവനാകുന്നത് പോലെ നിങ്ങളും മനസ്സിലുള്ളവരാകുവീൻ. വിധിക്കരുത് എന്നാൽ നിങ്ങളെ വിധിക്കയില്ല, ശിക്ഷയ്ക്ക് വിധിക്കരുത് എന്നാൽ നിങ്ങൾക്കും ശിക്ഷ അവധി ഉണ്ടാകില്ല. വിടുവിൻ എന്നാൽ നിങ്ങളെയും വിടുവിക്കും, കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്കും കിട്ടും, അമർത്തി കുലുക്കി കവിയുന്ന ഒരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും. കണ്ടോ, ഈ സന്ദർഭത്തിലാണ് ഈ വാക്യം പറഞ്ഞിരിക്കുന്നത്. മറന്നുപോകരുത്, മേളി പറഞ്ഞിടത്തെല്ലാം കിട്ടാൻ വേണ്ടി കൊടുക്കരുതെന്ന് പറഞ്ഞേച്ച് ഇവിടെ പിന്നെയും കിട്ടാൻ വേണ്ടി കൊടുക്കുന്നു എന്നാണോ അതിന്റെ ആശയം? അല്ല, മേളി പറഞ്ഞ ആശയത്തോട് ചേർത്ത് വേണം ഇത് ഗ്രഹിക്കേണ്ടത്. മേളി പറഞ്ഞത് എന്താ, നിങ്ങൾ ഇവിടെ വിധിച്ചാൽ നിങ്ങളെയും അന്ന് ദൈവം വിധിക്കും. നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നുവോ അതുപോലെ ദൈവം നിങ്ങളോടും അന്ന് ഇടപെടും. അപ്പോൾ ഇവിടെ ഈ ജീവിതത്തിന്റെ പരിധിയും ലോകത്തിന്റെ ചക്രവാളത്തിന്റെ സീമയും കവിഞ്ഞുള്ള നിത്യതയുടെ പശ്ചാത്തലത്തിലാണ് ഈ വാക്യം പറയുന്നത്. മറക്കരുത്, സ്തോത്രം. നിത്യതയുടെ പശ്ചാത്തലത്തിലാണ് ദൈവം നമുക്ക് തന്നാൽ ഇവിടുത്തേതല്ല പ്രധാനമായിട്ട് തരുന്നത്. നമുക്ക് വരുന്നത് എവിടെയാ? വരുവാനുള്ളതിലാണ് തരുന്നത്. അപ്പൊ തിരിച്ചു വാങ്ങിക്കാമെന്നും പറഞ്ഞ് പാപികളും കൊടുക്കുന്നു, സ്നേഹിക്കുന്നവരെ അവരും സ്നേഹിക്കുന്നു. സ്തോത്രം. എന്നാൽ നിങ്ങൾ കൊടുക്കേണ്ടത് ഇവിടെ കിട്ടുമെന്ന് കരുതി. സ്തോത്രം. എന്നാൽ ദൈവം നമ്മളെ അത്ഭുതകരമായി നടത്തും. സ്തോത്രം. നമ്മൾ ഒത്തിരി കൊടുത്തു, കൊടുത്തിട്ട് നമുക്ക് 10 മടങ്ങ് നിങ്ങൾ കിട്ടുമ്പോഴും ഞാൻ കൊടുത്തത് കൊണ്ടാ കിട്ടിയെന്ന് ചിന്തിക്കാൻ പോലും ചെയ്യും. പഴയ നിയമത്തിലേക്ക് നമ്മൾ ഈ വിഷയത്തിൽ പോകേണ്ട കാര്യമില്ല. പഴയ നിയമത്തിൽ നിന്നെടുത്ത് ഭൗമിക നന്മകളുടെ വാഗ്ദത്തങ്ങളെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ഏതോ ഒരു ക്ലാസ് നിങ്ങളോട് പറഞ്ഞതാണ് എന്റെ ഓർമ്മ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഒരു വാക്യത്തെയും പശ്ചാത്തലത്തിനും പറിച്ചെടുക്കരുത്. സ്തോത്രം. അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവം നമുക്ക് തരും. അത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. നമ്മൾ കൊടുത്തത് കൊണ്ട് അല്ല. സ്തോത്രം. കിട്ടാൻ വേണ്ടി ഞാൻ കൊടുക്കുന്നു എന്ന ചിന്ത വന്നുപോയോ ദൈവപ്രസാദം ഇല്ലാതെ പോയി. ദൈവം നമുക്ക് എന്തെങ്കിലും തരുമ്പോൾ ഞാൻ ചെയ്തതിന് അല്ലെ എന്റെ അപ്പന്മാർ ചെയ്തതിന് എനിക്ക് കിട്ടുന്നു എന്ന് ചിന്തിച്ചു പോയോ ദൈവപ്രസാദം ഇല്ലാതെ പോയി എന്ന് പറയുമ്പോൾ, അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ദൈവം എന്നോട് ഒരു ഔദാര്യം കാണിച്ചു ഒന്നുമല്ല. ഞാൻ അർഹതപ്പെട്ടതാ, എന്റെ അമ്മയപ്പന്മാർ കൊടുത്തതാ, അവർ കഷ്ടപ്പെട്ടത് കൊണ്ടാ ദൈവം ഇന്ന് എനിക്ക് തരുന്ന എന്ന ചിന്ത നമ്മളിൽ വന്നു പോകുമേ. ദയവായി അങ്ങനെ ചിന്തിക്കരുത്. സ്തോത്രം. എന്നാൽ ദൈവം തന്റെ ഇടപാടുകളിലെല്ലാം വിശ്വസ്തനായിരിക്കും. സ്തോത്രം. ദൈവം വിശ്വസ്തനായിരിക്കുമെന്ന് മാത്രം, ദൈവം കരുണയുള്ളവനായിരിക്കും. ദൈവമേ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമോ, എന്റെ കർത്താവേ, എന്റെ കാര്യത്തിൽ അങ്ങ് വിശ്വസ്തനായിരുന്നാ മാത്രം പോരാ, അങ്ങ് എന്നോട് കരുണയും കൃപയും കാണിച്ചാലേ ഒക്കെ ഉള്ളൂ. ശരിയല്ലേ? സ്തോത്രം. ദൈവം കാര്യം ദൈവം തന്നോട് തന്നെ വിശ്വസ്തനായതുകൊണ്ടാണ്. ആ തന്റെ ദൈവം കൃപാലുവായ ദൈവമാണെന്ന് വലിയ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൃപാലുവായ ദൈവം ദൈവത്തോട് വിശ്വസ്തനായിരിക്കുമ്പോൾ അർഹതയില്ലാത്തതാണ് എനിക്ക് തരിക. അപ്പോൾ വിശ്വസ്തനായിരിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് എന്തും കൂടെ ഉണ്ട്? കൃപയുമുണ്ട്, കരുണയുമുണ്ട്, ഔദാര്യവുമുണ്ട്. ആ അർത്ഥത്തിൽ മാത്രമേ ദൈവം വിശ്വസ്തനായിരിക്കും നമ്മൾ പറയാവൂ. സ്തോത്രം. ദൈവം കടക്കാരനായിരിക്കത്തില്ലെന്ന് പറയാവൂ. സ്തോത്രം. ദൈവം കടക്കാരനായിരിക്കുന്നത് എന്നോടല്ല, തന്നോട് തന്നെയാണ്. ദൈവം എന്നോട്, ദൈവം നമ്മളോടൊന്നുമില്ല, മനസ്സിലാവുന്നു വിശ്വസിക്കട്ടെ, നമ്മളോടൊന്നുമില്ല. ദൈവം തന്നോട് തന്നെ കടക്കാരനായി പോയി, കാരണം അവൻ പറഞ്ഞേ ചെയ്തില്ലല്ലോ. സ്തോത്രം. അതുകൊണ്ട് ദൈവം നമ്മളോട് കാണിക്കുന്നത് നമുക്ക് മീൻസ് നമ്മൾ കൊടുത്തതിന് തരികയല്ല, കാണിക്കുന്ന എല്ലാം കൃപയാ, കരുണയാണേ, കരുണ മഹാദയാണേ, ദയാ. സ്തോത്രം. ഈ ആശ നമ്മളിടെ അങ്ങ് പരക്കുന്നതിൽ എനിക്ക് വല്ല വിഷമം തോന്നുകയാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾ ഉൾക്കൊണ്ടു എന്ന് വിശ്വസിക്കട്ടെ. സ്തോത്രം. ചോദ്യോത്തരത്തിന്റെ ദിവസം വെക്കാം, നമുക്ക് നിങ്ങൾക്ക് അന്നേരം തീർച്ചയായിട്ടും ചോദിക്കണം, തീർച്ചയായിട്ടും ചോദിക്കാം, നമുക്ക് ചർച്ച ചെയ്യുകയും ചെയ്യാം. സ്തോത്രം. നോക്കണേ, അവന് മുമ്പേ വല്ലതും കൂട്ടിത്തട്ട് പ്രതികരം വാങ്ങുന്നവൻ ആര്? അടുത്ത് കിട്ടിയ സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നു, അവന് നീക്കും മഹത്വം. ആമേൻ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതിനെല്ലാം തുടക്കം എവിടുന്നെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവനിൽ നിന്ന് എന്ന് പറയാം. സ്തോത്രം. ഇതെല്ലാം കാണുന്നു, ഇതിനെ തുടക്കം എവിടുന്ന ദൈവത്തിൽ നിന്ന്. സ്തോത്രം. അതിന് ദൈവത്തിൽ നിന്ന് എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്നത് എക് എന്നുള്ള ഗ്രീക്ക് പ്രയോഗമാണ്. അർത്ഥം ഔട്ട് ഓഫ്, അവനിൽ നിന്ന്, ഫ്രം എന്നുള്ള അർത്ഥമാണ്. അവനിൽ നിന്നാണ്, ദൈവത്തിൽ നിന്നാണ് സകലവും ഉളവായത്, കാണുന്ന എല്ലാം ഉളവായത് അവനിൽ നിന്നാണ്. സ്തോത്രം. ഇതെവിടെ നിന്ന് ചോദിച്ചാൽ അവനിൽ നിന്ന്. ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവനാൽ, ദയാ എന്നാണ് ഗ്രീക്കിലെ വാക്ക്. സ്തോത്രം. സ്തോത്രം. ത്രൂ ഹിം, അവനാൽ. ഇത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അവങ്കലേക്ക്, ഏയ്സ് എന്ന വാക്കാ. സ്തോത്രം. അവന് വേണ്ടി, അവനായി, അവങ്കലേക്ക്, അൺടു ഹിം, ഫോർ ഹിം. ഇതെല്ലാം ദൈവത്തിൽ നിന്ന്, ദൈവത്താൽ ഉളവായി. എന്തിനാ? ദൈവത്തിങ്കലേക്കുളവായി. ഹല്ലേലൂയ. മനസ്സിലായില്ല, ഞാൻ വിശ്വസിക്ക. നമ്മളും ദൈവത്താൽ, ദൈവത്തിൽ നിന്ന്, ദൈവത്താൽ, ദൈവത്തിന് വേണ്ടി ഉളവായതാണ്. സ്തോത്രം. അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നു. സ്തോത്രം. നമ്മുടെ അസ്തിത്വത്തിന് നാം കടപ്പെട്ടിരിക്കുന്ന ദൈവത്തോടാ. സ്തോത്രം. ജീവിതത്തിൽ ആരോടെങ്കിലും കടപ്പാടുണ്ടെങ്കിൽ ഒന്നാമത് ഒടുവിലും ദൈവത്തോടാ, ബാക്കി കടപ്പാടുകളിൽ അതിനകത്തു വരുന്നതാ. സ്തോത്രം. ഹല്ലേലൂയ. അതിനകത്തു വരുന്നതാണെന്ന് മറക്കരുത് എന്ന് വിചാരിച്ചത് നമ്മൾ ആരോടും നന്ദിയില്ലാത്തവരായിരിക്കണം എന്നല്ല എന്റെ അർത്ഥം. സ്തോത്രം. അതെല്ലാം അതിനകത്തായിരിക്കണം, ദൈവത്തോടുള്ള കടപ്പാടിന് അകത്താണ്. സ്തോത്രം. ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും, നമ്മൾ അതിനോട് കടപ്പെട്ടിരിക്കത്തക്കതുപോലെ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ദൈവം അങ്ങനെ ഇടയാക്കിയത് കൊണ്ടാണെന്നുള്ളത് ഒന്നാമത് ഓർത്ത് ആദ്യം ദൈവത്തോടും രണ്ടാമത് അവരോടും നന്ദി പറയണം. മനസ്സിലായി? ഞാൻ വിശ്വസിക്കട്ടെ. സ്തോത്രം. അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ നിന്നാണ് അൽഫയും ഓമേഗയും. സ്തോത്രം. ഒരു ചിന്ത എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാ, അൽഫ എന്ന് ഓമേഗ എന്ന് പറഞ്ഞാലും ഗ്രീക്ക് അക്ഷരമാലയിലെ ആദ്യത്തെയും ഒടുവിലത്തെയും അക്ഷരങ്ങളാ. അവനാണ് എയും അവനാണ് ഇസഡും എന്ന് പറയുന്നത് പോലെ, അവനാണ് ആദിയും അവനാണ് അന്തവും. സ്തോത്രം. എയും ഇസഡുമാണ്, അൽഫയും ഓമേഗയുമാണ്, പിന്നെ അതിന് നടുക്കത്തെ മുഴുവൻ അക്ഷരങ്ങളും അവൻ തന്നെയാണ്. ആദിയും അവസാനവും മാത്രമല്ല, ഇടയ്ക്ക് എന്തെങ്കിലും അക്ഷരമുണ്ടെങ്കിൽ എ ബി സി ഡിയിലെ അതിനകത്ത് എയും ഇസഡും അവനാ, പിന്നെ ഇടയ്ക്കുള്ള 24 അക്ഷരവും അവൻ തന്നെയാണ്. അതാ പൗലോസ് അവിടെ പറയും. സ്തോത്രം. അതെങ്കിലേക്ക് ആകുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇനി ഇവിടെ ഒരു ചെറിയ ചിന്ത കൂടെ ഉള്ളത്, ദൈവശാസ്ത്ര വിചിന്തനത്തിന്റെ അന്ത്യവും ലക്ഷ്യവും ദൈവത്തിനായുള്ള സമ്പൂർണ്ണ സമർപ്പണമാണ്. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും മഹത്വവും പുകഴ്ചയും എല്ലാം അർപ്പിക്കുന്ന സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് നടത്താത്ത ദൈവശാസ്ത്രം നിഷ്ഫലമാണ്, നിഷ്ഫലമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവവചനത്തിൽ അധിഷ്ഠിതമല്ലാത്ത സ്തുതിയർപ്പണവും നിരർത്ഥകമാണ്. സ്തോത്രം. പ്രസിദ്ധനായ ഒരു ദൈവദാസൻ ബിഷപ്പ് ഹാൻഡ്ലി മോൾ എന്ന് പറയുന്ന ദൈവദാസൻ പറഞ്ഞ ആ വാക്ക് ഞാനൊന്ന് ആവർത്തിക്കാം. അദ്ദേഹം പറഞ്ഞിങ്ങനെയാ, ബിവേർ
ഈക്വലി ഓഫ് ആൻ അൺഡിവോഷണൽ തിയോളജി ആൻഡ് ഓഫ് ആൻ അൺതിയോളജിക്കൽ ഡിവോഷൻ. അൺഡിവോഷണൽ തിയോളജി ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ ദൈവത്തിങ്കലോട് ദൈവത്തിങ്കലേക്കുള്ള ഭക്തിയും ആദരവും സമർപ്പണവും സ്തോത്രം അതിനിടയാക്കാത്ത ദൈവശാസ്ത്ര പഠനം ബൈബിൾ പഠനം സ്തോത്രം അത് സൂക്ഷിക്കേണ്ടതാ. അതുപോലെ ദൈവവചന പ്രകാരമല്ലാത്ത ഭക്തിയും ആദരവും സമർപ്പണവും സൂക്ഷിക്കപ്പെടേണ്ടതാണ് സ്തോത്രം. പ്രിയപ്പെട്ടവര് നമുക്ക് ഏതെങ്കിലുമൊക്കെ അനുഭവം ഉണ്ട് തോന്നിയ പോലെ അങ്ങ് നടക്കാനല്ല, ഒരു അനുഭവം ഉണ്ട് അനുഭവത്തിന് പറയണമെങ്കിൽ പോകല്ല, അത് വചനത്തിനനുസരിച്ച്. കാരണം യൂദാഗ്രഹം നമ്മൾ വായിക്കുന്നത് നിങ്ങളോ നിങ്ങളെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് അതിനെ ആത്മീയവർദ്ധന വരുത്തിയും നോക്കണേ. അപ്പോൾ ആത്മീയവർദ്ധന വരുത്തുന്നത് എന്തിന് ഞാൻ പറയാൻ പോകരുത്, സ്തോത്രം വിശ്വാസ പ്രമാണത്തെ ആധാരമാക്കി ആയിരിക്കണം ആത്മീയവർദ്ധന ഉണ്ടാകേണ്ടത്. ദൈവവചനത്തിൽ അധിഷ്ഠിതമല്ലാത്ത ഭക്തിയും ആത്മീയതയും സ്തോത്രം. അതുപോലെ തന്നെ ഭക്തിയിലും ആത്മീയതയിലും അധിഷ്ഠിതമല്ലാത്ത ദൈവശാസ്ത്രവും ഒരുപോലെ അപകടകരമാണ് സ്തോത്രം. സ്തോത്രം അറിവിനായി മാത്രം ദൈവശാസ്ത്രം പഠിക്കുന്നതിൽ അടിസ്ഥാനപരമായ പെശവുണ്ട്. വെറും അറിയാൻ വേണ്ടി മാത്രം പഠിതാവിന്റെ ആത്മസമർപ്പണവും ആളത്വപരമായ പങ്കുമില്ലാതെ വേറിട്ട ഒരു വിഷയം പഠിക്കുന്നത് പോലെ ദൈവത്തെ പഠന വിഷയം ആക്കരുത്. God should not be a cool objective subject of our study. ദൈവത്തെ കുറിച്ച് പഠിക്കുന്നത് ദൈവത്തിന് വേണ്ടിയുള്ള സമർപ്പണത്തിലേക്ക് നടത്താൻ ഇടയാകുന്നില്ലെങ്കിൽ ആ പഠനം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല തന്നെ സ്തോത്രം. ആ ചിന്ത ബാക്കി അതിനോട് ചേർന്ന ചിന്തകൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങളോട് പറഞ്ഞല്ലോ സ്തോത്രം. അപ്പോൾ 11-ാം അധ്യായം അവിടെ അവസാനിക്കുന്നു സ്തോത്രം. ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ. ഈ ലേഖനത്തിന് രണ്ട് പ്രധാന ഭാഗങ്ങളുണ്ട്. 1-ാം ഭാഗം സൈദ്ധാന്തികവും 2-ാമത്തത് വൈകാരികവുമാണ്. 1-ാമത്തെ സൈദ്ധാന്തികം എന്ന് പറഞ്ഞാൽ ആശയപരം, സിദ്ധാന്തപരം, ദൈവശാസ്ത്രപരം. 2-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് അത് വൈകാരികം, പ്രായോഗിക ജീവിത സംബന്ധിയായത് സ്തോത്രം. ആ സൈദ്ധാന്തിക ഭാഗം അത് 11-ാം അധ്യായം കൊണ്ട് ഏതാണ്ട് അങ്ങോട്ട് ഒരു ഉപസംഹാരത്തോട്ട് വന്നേച്ച്, ഇനി അതിന്റെ വൈകാരിക ഭാഗം അതിന്റെ പ്രായോഗിക തലങ്ങളിലേക്ക് പൗലോസ് ശ്ലീഹ 12-ാം അധ്യായം മുതൽ തുടങ്ങുകയാണ് സ്തോത്രം. 12:1-15:13 സ്തോത്രം. 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ 15-ാം അധ്യായം 13-ാം വാക്യം വരെയുള്ള ഭാഗം, ദീർഘമായ ഈ ഭാഗം സ്തോത്രം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ദൈവനീതിയുടെ പ്രതിഫലനമാണ് വിഷയം. നമ്മുടെ ബന്ധങ്ങളിൽ വൈകാരികം എന്ന് പറയുമ്പോൾ ആ അർത്ഥത്തിലല്ല വൈകാരികത എന്നെടുക്കേണ്ടത്, പ്രായോഗിക ജീവിതത്തിൽ വരുന്ന എന്നുള്ള അർത്ഥമാണ് സ്തോത്രം. പ്രായോഗികം വണി അതായത് എക്സ്പൊസിഷൻ ടു എക്സെപ്റ്റേഷൻ. See, till chapter 11, Paul was concerned with the expositions. ദൈവശാസ്ത്രത്തിന്റെ എക്സ്പൊസിഷൻസ്, അതിന്റെ വ്യാഖ്യാനപരമായ വിഷയങ്ങളാണ്. ഇപ്പോൾ ആ എക്സ്പൊസിഷൻ എന്ന് പറയുന്ന ആ പാർട്ടിൽ നിന്ന് സൈദ്ധാന്തികം, ദൈവശാസ്ത്രപരമായി രക്ഷാപദ്ധതിയുടെ അതിന്റെ വിവരണങ്ങൾ, അതിൽ നിന്ന് ഇപ്പോൾ പ്രായോഗിക ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ഫ്രം എക്സ്പൊസിഷൻ ടു എക്സെപ്റ്റേഷൻ എന്ന് പറയാം. എക്സെപ്റ്റേഷൻ എന്ന് പറയുമ്പോൾ പ്രായോഗിക ജീവിതത്തിലുള്ള പ്രബോധനങ്ങളിലേക്ക് കടക്കുകയാണ് സ്തോത്രം. വ്യക്തമായത് വിശ്വസിക്കട്ടെ. ഇനിയും ഇത് നമ്മുടെ അനുദിന ജീവിതത്തിലെ, സഭാ ജീവിതത്തിലെ ബന്ധങ്ങളിൽ ദൈവനീതി പ്രതിഫലിക്കുന്നതാണ് ഈ ഭാഗത്തെ വിഷയം. ദൈവനീതി എന്നുള്ളതാണല്ലോ പ്രധാനമായിട്ടും ഈ ലേഖനത്തിൽ തന്നെ വിഷയം. നമ്മളത് ഇടയ്ക്കിടയ്ക്ക് അവർത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, മറക്കരുത്. സ്തോത്രം. ദൈവഹിതാനുസൃതമായി രൂപാന്തരപ്പെട്ട ബന്ധങ്ങൾ എന്ന് ചിലർ ഇതിന് ഈ ഭാഗത്തിന് തലക്കെട്ട് കൊടുത്തിട്ടുണ്ട്. ദൈവത്തിന്റെ തിരുഹിതപ്രകാരം രൂപാന്തരപ്പെട്ട ബന്ധങ്ങളാണ്, ആ ബന്ധങ്ങളുടെ വർണ്ണനയാണ് ഇതെന്ന് സ്തോത്രം വ്യാഖ്യാനിക്കുന്നവരുണ്ട്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ മുമ്പോട്ട് പോകുന്നു. ഇവിടെ ഇതാ വ്യാഖ്യാനത്തിൽ നിന്ന് പ്രബോധനത്തിലേക്ക് തിരിയുകയാണ്. വ്യക്തിപരമായ ജീവിതത്തിലെ ഉപദേശങ്ങൾ എന്നതിലുപരിയായി സഭയുടെ ജീവിത പ്രമാണങ്ങളാണ് തുടർന്നുള്ള ഭാഗത്തെ വിഷയം. സ്തോത്രം. വ്യക്തിപരമായ പ്രബോധനം എന്നതിനേക്കാൾ സഭയുടെ ജീവിതത്തിലെ പ്രമാണങ്ങളാണ്. ഓരോരോ കൊച്ചു 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 പ്രായോഗിക ജീവിതത്തിന്റെ സന്ദർഭങ്ങളെ തെരഞ്ഞെടുത്ത് അതിനുള്ള മീൻസ് വ്യക്തിപരമായ പ്രബോധനം കൊടുക്കുക എന്നതിനേക്കാൾ സഭാ ജീവിതത്തിന് പൊതുവായുള്ള പ്രമാണങ്ങളാണ് കൂടുതൽ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. അടുത്ത പാപസംബന്ധമായി നമ്മൾ മരിച്ചു എങ്കിലും വിശുദ്ധ ജീവിതം ഓട്ടോമാറ്റിക് ആയിട്ട് സ്വാഭാവികമായി സ്വതവേ അങ്ങുളവാകുന്നതല്ല. പാപസംബന്ധമായി മരിച്ചു, അതുകൊണ്ട് ഇനിയിപ്പോ പാപം നമ്മൾ കർത്തൃത്വം നടത്തുകയില്ല, സ്വാഭാവികമായി തന്നെ ഞാൻ വിശുദ്ധ ജീവിതം നയിക്കുകയാണ്, അങ്ങനെ വരികയല്ല, സ്വാഭാവികമായി ഉളവാകുന്നതല്ല വിശുദ്ധ ജീവിതം. അതിനുവേണ്ടി നമ്മൾ ബോധപൂർവമായി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതാണ്. ദൈവം നമ്മളോട് മനസ്സലിഞ്ഞു എന്നുള്ളത് കൊണ്ട് നാം ബോധപൂർവം സ്വമേധയാ നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കണം. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. പൂർണ്ണമായും നമ്മുടെ ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കണം. ഏതെങ്കിലും ഭാഗം ഞാൻ സ്പീഡ് കൂടി പോകുന്നെങ്കിലോ ഇച്ചിരൂടെ വേഗം പോകാമെന്നുണ്ടെങ്കിലോ നിങ്ങൾ പറഞ്ഞാൽ അത്രയും കൂടെ നമുക്ക് സമയം ലാഭിക്കാൻ കഴിയും. മുമ്പോട്ട് പോയിക്കോട്ടെ. ഈ 12, 15, 3, 13 വരെയുള്ള ഭാഗത്തെക്കുറിച്ചുള്ള ഒരു ഓവറോൾ പിക്ചർ, ഒരു ചെറിയൊരു ഒരു 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 ചിത്രം നമുക്ക് ആദ്യം ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് പിന്നെ ഭാഗം ഭാഗമായിട്ട് നമുക്ക് എടുക്കാം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിന് മനസ്സലിവ് നമ്മൾ പ്രാപിച്ചു. അതാ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. അപ്പോൾ 11 അധ്യായങ്ങളിൽ വിശദീകരിക്കപ്പെട്ട രക്ഷാപദ്ധതിയിൽ ദൈവം നമ്മോട് കാണിച്ച മനസ്സലിവ് വിശദീകരിച്ചു. അത് നമ്മൾ അനുഭവിച്ചത് കൊണ്ട് സ്തോത്രം. ദൈവം നമ്മളെ മുന്നറിഞ്ഞ് നമ്മളോട് കരുണ കാണിച്ച് ദൈവകൃപ നമ്മൾ അനുഭവിച്ചത് കൊണ്ട് നാം നമ്മളെ തന്നെ ദൈവത്തിന് സ്വമേധയാ സമർപ്പിക്കണം. 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ ആ ആശയം തരുന്നു. ഇനി നാം ഒരു ശരീരത്തിന്റെ അവയവങ്ങളാകിയാൽ നമ്മൾ അന്യോന്യം ശുശ്രൂഷിക്കണം. അതാണ് 12-ാം അധ്യായം 5-ാം വാക്യം നമ്മൾ ഓർപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ വേർതിരിക്കപ്പെട്ട് കർത്താവിന്റെ മക്കളായപ്പോൾ ഒരു ശരീരത്തിന്റെ അവയവങ്ങളെ പോലെ ആയിരിക്കുക. അതുകൊണ്ട് നമ്മൾ അന്യോന്യം ശുശ്രൂഷിക്കണം. ഇനി 12-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഈ ഒരു ശരീരത്തിലെ അവയവങ്ങളായതുകൊണ്ട് പ്രതികാരം ചെയ്യരുത്. പ്രതികാരം ദൈവത്തിനുള്ളതാണ്, നമുക്കുള്ളതല്ലത്. ഇനി അതുപോലെ 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അധികാരങ്ങൾക്ക് കീഴടങ്ങണം. കാര്യം അധികാരങ്ങൾ ദൈവത്തിൽ നിന്നുള്ളതാണ്, ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവൻ ദൈവത്താൽ നിയമിക്കപ്പെട്ട അധികാരങ്ങൾക്കും കീഴടങ്ങിയിരിക്കണം. അതുപോലെ 13-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളിൽ സഹോദരങ്ങളെ സ്നേഹിക്കണം. കാരണം എന്താ? കർത്താവ് ഒരുവാനടുത്തിരിക്കുന്നു. സ്തോത്രം. ഹൃദയപൂർവ്വം അന്യോന്യം സ്നേഹിച്ചു കൊള്ളണം. പിന്നെ യാതൊന്നിനാലും ഭക്ഷണത്താൽ പോലും ഒരു സഹോദരനെ വ്യസനിപ്പിക്കരുത്. കാരണം എന്താണെന്നറിയാമോ? അവന് വേണ്ടി കർത്താവ് മരിച്ചടാ. കർത്താവ് അവന് വേണ്ടി അനുഭവിച്ച വേദനയുടെ ആഴം ഓർക്കുന്നവൻ. സ്തോത്രം. അവൻ നമ്മളെ ചെറിയ നിലയിൽ നിന്ന് വേദനിപ്പിച്ചാലും അവനെ തിരിച്ച് വേദനിപ്പിക്കേല. മനസ്സിലായി ഞാൻ പറഞ്ഞത്? സ്തോത്രം. കർത്താവ് അവന് വേണ്ടി അനുഭവിച്ച വേദനയുടെ ആഴങ്ങൾ അതെത്ര വലുതാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് അവന് വേണ്ടി വേദന സഹിച്ച് മരിച്ചു എന്നുള്ളതിനാൽ ഒരു കാരണവശാലും നമ്മൾ അവനെ വേദനിപ്പിക്കാൻ പാടില്ല. സ്തോത്രം. അത് കർത്താവിനെ വേദനിപ്പിക്കുന്നതാണ്. സ്തോത്രം. അതാണ് 14-ാം അധ്യായത്തിലെ 15, 12 വാക്യങ്ങളിൽ 12-ാം വാക്യത്തിലും 15-ാം വാക്യത്തിലും നമ്മൾ കാണുന്നത്. കാരണം ഒരു കാര്യം അവിടെ ഓർക്കേണ്ടതുള്ളത്, നമ്മൾ ന്യായവിസ്താരത്തിൽ വരും കേട്ടോ. സ്തോത്രം. ന്യായവിസ്താരത്തിൽ വരും. അപ്പോൾ ഈ ഭാഗത്ത് കർത്താവിന്റെ മരണം, കർത്താവിന്റെ ഉയിർപ്പ്, കർത്താവിന്റെ മടങ്ങിവരവ്, ദൈവം ന്യായം വിധിക്കും എന്നീ കാര്യങ്ങൾ ഓർപ്പിച്ചിട്ടാണ് വിശുദ്ധ ജീവിതത്തിന് വേണ്ടി പൗലോസ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്. എന്തുകൊണ്ട് നമുക്ക് വിശുദ്ധ ജീവിതം ഉണ്ടായിരിക്കണം? മറക്കല്ല, കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. അതുകൊണ്ട് ഇനി കർത്താവിനെ വിട്ടു പോകാനൊക്കെയല്ല, വിശുദ്ധ ജീവിതം ഉണ്ടാകണം. 2, കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് നമുക്ക് പാപസംബന്ധമായി മരിച്ച നമുക്ക് നീതിയിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പും പുതുജീവനും അവന് നമുക്ക് പ്രാപിക്കാൻ കഴിയും. അതുകൊണ്ട് ഒരിക്കലും പാപത്തിന് കീഴ്പ്പെടാതെ വിശുദ്ധ ജീവിതം നയിക്കണം. 3, സ്തോത്രം, കർത്താവ് മടങ്ങി വരും. അവന് വേണ്ടി ഒരുങ്ങിയിരിക്കണം. സ്തോത്രം. അടുത്തത്, കർത്താവ് നമ്മളെ ന്യായം വിധിക്കും. സ്തോത്രം. അതുകൊണ്ട് ഒരു കാരണവശാലും പാപത്തിലേക്ക് തിരിയരുത്, വിശുദ്ധ ജീവിതം നമ്മളിലുണ്ടായിരിക്കണം. സ്തോത്രം. ഇത്രയും ഗൗരവമായ കാര്യങ്ങൾ ഓർപ്പിച്ചിട്ട് വിശുദ്ധ ജീവിതത്തിനായി നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. സ്തോത്രം. ഇത്രയും പൊതുവായുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. മുമ്പോട്ട് പോകുന്നു. 12-15 വരെയുള്ള അധ്യായങ്ങളിലെ ചില പൊതുവായുള്ള കാര്യം കൂടി ഒന്ന് ഓർപ്പിച്ചിട്ട് മുമ്പോട്ട് പോകാം. അത് നമ്മുടെ പഠനത്തെ സഹായിക്കുമല്ലോ. 12-15 വരെയുള്ള അധ്യായങ്ങളിൽ യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങളെ പൗലോസ് പരാമർശിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങളാണ് പൗലോസ് പരാമർശിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം ഓർക്കാനുള്ളത്, പൗലോസ് ഇത് എഴുതുമ്പോൾ സുവിശേഷ ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിരുന്നില്ല. അല്ല, ഏതെങ്കിലും എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് കാരണം കൃത്യമായി കാലം പറയാനൊക്കത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ, എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അത് പൗലോസ് കാണാൻ സാധ്യത ഇല്ലായിരുന്നു. അന്ന് എഴുതപ്പെട്ടിട്ടില്ലായിരുന്ന ആ കാലത്ത് സുവിശേഷ ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിലും യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങളാണ് പൗലോസ് പ്രവർത്തിക്കുന്നത്. നമുക്കറിയാമല്ലോ പൗലോസ് യേശുക്രിസ്തുവിന്റെ ഐഹിക ശുശ്രൂഷ കാലയളവിൽ കർത്താവിന്റെ ശിഷ്യഗണത്തിൽ ഉൾപ്പെട്ടിരുന്നില്ല. ശിഷ്യഗണത്തിൽ ഉൾപ്പെട്ടിരുന്നില്ലെങ്കിലും കർത്താവ് അവനെ രക്ഷിച്ച ശേഷം തന്റെ ജീവിതവും തന്റെ ഉപദേശവും പൗലോസിന് വ്യക്തമായി കാണിച്ചു കൊടുത്തതാണ്. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തു. അറേബ്യയിൽ 3 വർഷമുണ്ടായിരുന്നു. രക്ഷിക്കപ്പെട്ട ശേഷം അറേബ്യയിലേക്ക് പോയി 3 ആണ്ട് അവിടെ ഉണ്ടായിരുന്നപ്പോൾ 3.5 വർഷക്കാലത്തെ യേശുക്രിസ്തുവിന്റെ പരിശുശ്രൂഷയിലെ പ്രധാന സംഭവങ്ങളെല്ലാം അവന്റെ ഉപദേശങ്ങളെല്ലാം ഒരു ദർശനമായി ദൈവം അവന് കാണിച്ചു കൊടുത്തു എന്നാണ് ചില വ്യാഖ്യാതാക്കൾ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ അല്ലെങ്കിൽ മറ്റപ്പോസ്തലന്മാർ ഇവനെ അപ്പോസ്തല പദവിയിലേക്ക് ഉൾക്കൊള്ളിച്ചു എന്ന് അംഗീകരിച്ചു എന്ന് വരികയില്ല. കാരണം അവര് അപ്പോസ്തോലിക പദവിയിലേക്ക് സ്വീകരിക്കപ്പെടുന്നതിന് വെച്ചിരുന്ന യോഗ്യത മറക്കല്ലേ. പ്രവർത്തന പുസ്തകം 1-ാമത്തെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. യേശു ക്രിസ്തുവിനെ കണ്ടവരും അവന്റെ കൂടെ നടന്നവരും അവൻ പഠിപ്പിച്ചത് കേട്ടവരുമായി ആരെങ്കിലും വേണം നമ്മളോടുകൂടെ ഈ ഇതിൽ സാക്ഷികളാകേണ്ടതെന്നാണ് പത്രോസ് പറഞ്ഞത്. അങ്ങനെയാണ് മത്തിയാസിനെയും യൂസ്തോസിനെയും നിർത്തിയിട്ട് ചീട്ടിട്ട് മത്തിയാസിനെ ചീട്ട് വീണു. രണ്ടുപേരെ നിർത്തിയ ചീട്ടിടുക എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഒരാളെ ഉൾപ്പെട്ടി കിട്ടിയല്ലേ. അല്ലെ, രണ്ടുപേരെ വെച്ച് ഇതിൽ ആരെ തെരഞ്ഞെടുത്തെന്ന് പറഞ്ഞേക്കണമെന്ന്. 3-ാമതൊരാളെ തെരഞ്ഞെടുക്കാൻ അവിടെ പ്രൊവിഷൻ ഇല്ല. അവിടെ മത്യാസനെ അവർ തെരഞ്ഞെടുത്തു. മത്യാസനെയും 12 പേരുടെ കൂട്ടത്തിൽ എണ്ണി മത്യാസനം ദൈവം തീർച്ചയായിട്ടും ആ പദവി കൊടുത്തു നമ്മൾക്ക് അംഗീകരിക്കാം. സ്തോത്രം. എന്നാൽ പൗലോസിന് അവരിൽ ആരിലും കുറയാത്ത ഒരു പദവിയാ. അതല്ലേ പൗലോസ് അല്ല തന്റേതായിട്ടുള്ള ചോദിക്കുന്നത്. ഞാൻ അതിശ്രേഷ്ഠയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവൻ അല്ല. സ്തോത്രം. അഹങ്കാരം പറയല്ല. സ്തോത്രം. ആരായിരിക്കുന്നു എന്നുള്ളത് തന്നെ ദൈവസ്ഥലം നന്ദിയോടും വിനയത്തോടും ഏറ്റു പറയുകയാണ്. സ്തോത്രം. അപ്പോൾ ആ പദവിയിലേക്ക് ദൈവം പൗലോസിനെ സ്വീകരിച്ചു. അപ്പൊ സ്വീകരിക്കുമ്പോൾ മറ്റുള്ളവർ ഇവനെ ആ പദവി ഉള്ളവനായി അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ അവര് യോഗ്യതയായി വെച്ചിരിക്കുന്ന യോഗ്യതകൾ പൗലോസിന് ഉണ്ടായിരിക്കണം. അത് എന്ത് ചെയ്തു? 3.5 വർഷക്കാലം അത് തിരിച്ചു കൊടുക്കാൻ ഒക്കോ. 3 വർഷക്കാലം അവൻ മത്സരിയാ നടക്കുക. അതുകൊണ്ട് സ്തോത്രം. അറേബ്യയിലായിരുന്ന സമയത്ത് ദർശനമായി ഇതെല്ലാം കാണിച്ചു കൊടുത്തു. സ്തോത്രം. കാണിച്ചു കൊടുത്തതെല്ലാം ഉപദേശങ്ങൾ അതുപോലെ പ്രാപിച്ചു. അതിന് വേറൊരു തെളിവാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. കാരണം ഗിരിപ്രഭാഷണത്തിലൊക്കെ പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഇവിടെ അങ്ങോട്ട് പരാമർശിച്ചിരിക്കുന്നത്. ഈ ജോൺ സ്റ്റോട്ട് എന്ന് പറയുന്ന പ്രസിദ്ധനായ ദേവദാസൻ റോമാലേഖന വ്യാഖ്യാനത്തിൽ നല്ലൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് വളരെ ശ്രദ്ധേയമായി തോന്നി. ഇതിനെ ചാർട്ട് അതുപോലെ നിങ്ങളോടൊന്ന് പറയാം. സ്തോത്രം. പൗലോസ് പറയുന്ന വാക്കുകളും യേശു ക്രിസ്തു അതിന് പറഞ്ഞിരിക്കുന്നതും ആ റെഫറൻസോടുകൂടെ ഞാൻ ഒന്ന് പറയാം. 12-ാമത്തെ 14-ാം വാക്യത്തിൽ പൗലോസ് പറയുക, ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുക. ഇത് യേശു പറഞ്ഞ ലൂക്കോസ് സുവിശേഷം 6-ാമത്തെ 28-ാം വാക്യത്തിൽ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക യേശു പറഞ്ഞതാ. ഇനി 12-ാമത്തെയും 17-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. സ്തോത്രം. കർത്താവ് പറയുന്നു മത്തായി 5:39 കാണാം, ദുഷ്ടനോട് എതിർക്കരുത്. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. കർത്താവ് പറഞ്ഞതിന്റെ ആവർത്തനമായത്. കർത്താവ് പറഞ്ഞ വാക്കുകളൊന്നും മാറ്റൊലിക്കൊള്ളിക്കുകയാണ്. ജസ്റ്റ് ഫോളോ ഹിസ് കോയിങ് വാട്ട് ജീസസ് ക്രൈസ്റ്റ് ഹസ് ടോട്ട്. സ്തോത്രം. അപ്പൊ പൗലോസ് അത് കേട്ടില്ലെന്നൊന്നും പറയാൻ ഒക്കില്ല. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ഉപദേശമാണ്. നമുക്കറിയാമല്ലോ യേശു ക്രിസ്തു അന്ത്യ നിയോഗത്തിൽ ലാസ്റ്റ് കമ്മീഷണിംഗ് ദ ഗ്രേറ്റ് കമ്മീഷണിംഗിൽ കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കണം ഉപദേശിച്ചും കൊണ്ട് സകലജാതികളെയും ശിഷ്യരാക്കുകയും. എന്ന് പറഞ്ഞോ അടുത്ത അതിന്റെ കൂടെ ചേർത്ത പറഞ്ഞ കാര്യം എന്താന്ന് മറക്കല്ലേ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ളത് നമുക്ക് വലിയ സന്തോഷം തോന്നും. സ്തോത്രം. പക്ഷെ ആ സന്ദർഭത്തിൽ പറഞ്ഞത് ഒരു മുന്നറിയിപ്പും കൂടാ. മുന്നറിയിപ്പ് അങ്ങനെ ആകുന്നത് കേട്ട് പറയാം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കണം ഉപദേശിച്ചുകൊണ്ട് സഹജാതി ശിഷ്യരാക്കൊള്ളി ഞാൻ കൂടെ ഉണ്ടെന്ന് എന്ന് പറഞ്ഞ ഞാൻ പഠിപ്പിച്ചതൊക്കെ പഠിപ്പിച്ചതാ മതി. മനസ്സിലായേ? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കണം ഉപദേശിച്ചുകൊണ്ട് ശിഷ്യരാശിക്കോ ഞാൻ കൂടെയുണ്ട്. ഞാൻ പറഞ്ഞത് മാത്രം പറഞ്ഞാ മതി, ഓർത്തോണം ഞാന് കൂടെയുണ്ട്. മനസ്സിലായില്ലേ? അതൊരു മുന്നറിയിപ്പും കൂടെയാ. പ്രിയപ്പെട്ടവര്, കർത്താവ് പഠിപ്പിക്കാത്ത പഠിപ്പിക്കുന്നവൻ ദൈവകോപം വിളിച്ചു വരുത്തുകയാണെന്നുള്ളതിന് വേറെ വല്ല തെളിവും വേണം. ഓർത്തു നോക്കിക്കെ, ഇപ്പൊ ഞാനും ഒരു പ്രിയ സഹോദരനും കൂടി പോവുകയാ. ആ പ്രിയ സഹോദരൻ എന്നോട് പറഞ്ഞു അവിടെ അവരോട് ഇന്ന കാര്യമൊക്കെ പറയണം.
എന്ന് പറഞ്ഞു.
ശരി, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഈ കാര്യം പറയാനായിട്ട് പോവുക. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അവന്റെ ഭാഷ അറിയാൻ മേല, അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ എനിക്ക് അവനോട് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, അല്ലെ എനിക്ക് വാ കൊണ്ട് പറയാൻ കഴിയുന്നില്ല. ചെല്ല്, ഞാൻ പറഞ്ഞതേ പറയാവൂ, ഞാൻ പറഞ്ഞത് പറഞ്ഞിരിക്കണമെന്നും പറഞ്ഞു പോയി. ഞങ്ങൾ രണ്ടും കൂടെ ചെന്ന് അയാൾ കൂടെ ഇരിക്കുമ്പോൾ അയാൾ എന്നോട് പറഞ്ഞത് ഞാൻ പറയുക. ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ, അയാൾ കൂടെ ഇരിക്കുമ്പോൾ അയാൾ പറഞ്ഞിരുന്നു എന്തെങ്കിലും വ്യത്യാസപ്പെടുത്താൻ ഒക്കോ? ഒരിക്കലും. കർത്താവ് പഠിപ്പിച്ചത് മാത്രം മതി, സ്തോത്രം. മറക്കല്ലേ, ഉപദേശം കൃത്യമായിരിക്കണം. ആട്ടെ, ഞാൻ മുമ്പോട്ട് പോകട്ടെ. സ്തോത്രം. ഇനി യേശു പറഞ്ഞത് അടുത്ത ഒരെണ്ണം, സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് മത്തായിയുടെ സുവിശേഷം 5:9, മർക്കോസ് സുവിശേഷം 9:50. ഈ ഭാഗങ്ങളിൽ നമുക്ക് കർത്താവ് പറഞ്ഞതായി കാണാം. പൗലോസ് തന്നെ പറയുന്നത് കേട്ടി, കഴിയുമെങ്കിൽ സകലരോടും സമാധാനമായിരിക്കും. സ്തോത്രം. 12:18, 14:19, ഈ രണ്ട് ഭാഗത്ത് പൗലോസ് ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ യേശു പറഞ്ഞ മറ്റൊരു വാക്ക് നോക്കുക, ശത്രുവിനെ സ്നേഹിപ്പീൻ. ലൂക്കോസ് സുവിശേഷം 6:27-35 വാക്യങ്ങളിൽ, അതുപോലെ മത്തായി 5:44 ശത്രുവിനെ സ്നേഹിക്കാൻ കർത്താവ് പറഞ്ഞു. പൗലോസ് പറയുന്നത് 12:20, ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. നമുക്ക് വിശദമായിട്ട് അതൊക്കെ പഠിക്കാനുണ്ട്. സ്തോത്രം. അടുത്തത് കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കാൻ കർത്താവ് പറഞ്ഞു. മർക്കോസ് 12:14-17 വാക്യങ്ങൾ, പൗലോസ് പറയുന്നത് കേട്ട്, എല്ലാവർക്കും കടമായുള്ളത് കൊടുപ്പീൻ, നികുതി കൊടുക്കേണ്ടവന് നികുതി, ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം, ഭയം കാണിക്കേണ്ടവന് ഭയം. നോക്കണേ, സ്തോത്രം. കൈസർക്കുള്ളത് കർത്താവ് പറഞ്ഞു. സ്തോത്രം. 13:7 പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ഇനി കർത്താവ് പറഞ്ഞ വാക്കുകൾ, അന്യോന്യം സ്നേഹിപ്പീൻ. യോഹന്നാന്റെ സുവിശേഷം 13:34 നമ്മളത് വായിക്കുന്നു, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. പൗലോസ് അത് പറയുന്നു, നോക്കുക, അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടപ്പെട്ട. അപ്പൊ അന്യോന്യം സ്നേഹിക്കണം. 13:8 അതുപോലെ യേശു ക്രിസ്തു പറഞ്ഞത് മത്തായി 22:39 വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നു, കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം, അങ്ങനെ ചെയ്യുന്നവൻ ന്യായപ്രമാണം ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ എന്ന് മത്തായിൽ കർത്താവ് പറഞ്ഞായിട്ട് മത്തായി 22:39-40 വാക്യങ്ങളിലുണ്ട്. പൗലോസ് പറയുന്നുണ്ട്, സഹോദരനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നു. സ്തോത്രം. 13:8 വാക്യത്തില്. അതുപോലെ കർത്താവ് പിന്നെ പറഞ്ഞ മറ്റൊരു ഉപദേശം പൗലോസ് ആവർത്തിക്കുന്നു, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് മനുഷ്യർക്കും ചെയ്യുവിൻ, അങ്ങനെ ചെയ്യുന്ന ഇതാണ് ന്യായപ്രമാണവും പ്രവാചകന്മാരും എന്ന് കർത്താവ് മത്തായി 7:12 പറയുന്നുണ്ട്. സ്തോത്രം. അത് തന്നെ പൗലോസ് പറയുന്നു, ഏത് കൽപ്പനയും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നതിൽ സംക്ഷേപിച്ചിരിക്കുന്നു എന്ന് 13:19 പറയുന്നു. വാക്യങ്ങളെല്ലാം എടുത്ത് വായിച്ചാൽ കൊള്ളാം, പക്ഷേ നേരം ഇല്ലല്ലോ, നിങ്ങൾ അങ്ങ് വേണമെങ്കിൽ പിന്നെ ഒന്ന് വായിച്ചു നോക്കുള്ളൂ. സ്തോത്രം. അതുപോലെ ഈ കാലത്തെ വിവേചിക്കാൻ നമുക്ക് അറിയാമല്ലോ എന്നുള്ളത് ഇപ്പോ കർത്താവ് തന്നെ പറഞ്ഞു. ലൂക്കോസ് 12:57 വാക്യത്തിൽ കാലത്തെ വിവേചിക്കണം കർത്താവ് പറയുന്നത്, സോറി, കർത്താവ് അത് പറഞ്ഞെങ്കിൽ പൗലോസ് പറയുന്നത് കണ്ടി, നിങ്ങൾ സമയത്തെ അറിയയാൽ. 13:11. അതുപോലെ പിന്നെയും കർത്താവ് പറഞ്ഞ മറ്റൊരു ഒരു ഉപദേശം, അവൻ നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിപ്പാൻ ഉണർന്നിരിക്കണം. മർക്കോസ് സുവിശേഷം 13:36, ലൂക്കോസ് 21:28. പൗലോസ് പറയുന്നത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു. 13:11. പിന്നെയും വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് നിങ്ങൾ വിധിക്കരുതെന്ന് കർത്താവ് പറഞ്ഞു മത്തായി 7:1. പൗലോസ് പറയുന്നത് കേട്ട്, സഹോദരനെ വിധിക്കുന്നത് എന്ത്? 14:10-13. പിന്നെയും മത്തായി 12:36 യേശു പറഞ്ഞതായിട്ട് നമ്മൾ വായിക്കുന്നു, മനുഷ്യൻ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. സ്തോത്രം. പൗലോസ് പറയുന്നത് കേട്ട്, 14:12 നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. സ്തോത്രം. അടുത്തത് നോക്കി മത്തായി 18:7 കർത്ത പറഞ്ഞതായിട്ട് ഇങ്ങനെ കാണുന്നു, ഇടർച്ച വരുത്തുന്ന മനുഷ്യന് അയ്യോ കഷ്ടം. സ്തോത്രം. പൗലോസ് പറയുന്നത് നോക്കി, സഹോദരന് ഇടർച്ചയോ തടങ്കലോ ഉണ്ടാക്കാതിരിക്കാൻ മനസ്സ് ഉറച്ചുകൊള്ളണം. 14:13 നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് നാം ഇനി അന്യോന്യം വിധിക്കരുത്,
സഹോദരന് ഇടർച്ചയോ തടങ്കലോ വെക്കാതിരിപ്പാൻ മാത്രം ഉറച്ചുകൊള്ളീൻ. സ്തോത്രം. കർത്താവ് പറഞ്ഞതിന്റെ നീ അതേ എക്കോ ചെയ്യാ പോലും. അടുത്തത് കർത്താവ് പറഞ്ഞ വാക്കുകൾ, സകല ഭോജ്യങ്ങൾക്കും ഇങ്ങനെ ശുദ്ധി വരുത്തുന്നുവെന്ന് മത്തായിയുടെ സുവിശേഷം 15:11 മർക്കോസ് 7:19 കർത്താവ് പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. പൗലോസ് പറയുന്നത് കേട്ടെ, യാതൊന്നും സ്തോത്രമേ മലിനം അല്ല. 14:14-20 വാക്യങ്ങളിലുണ്ട്. സ്തോത്രം. ഇനി പിന്നെയും എന്ത് തിന്നും എന്ത് കുടിക്കും എന്നിങ്ങനെ നിങ്ങൾ ചരിത്രമായി വിചാരപ്പെടരുത്. ഈ വകക്കെയും ജാതകൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. മത്തായി 6:25-33 വരെയുള്ള വാക്യങ്ങൾ, 25-33 വായിച്ചാലും മതി. സ്തോത്രം. ആ രണ്ട് വാക്യങ്ങൾ വായിച്ചാൽ ഇത് രണ്ടും കർത്താവ് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പൗലോസ് പറയുന്നത് കേട്ടെ, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. 14:17 ഇങ്ങനെ. സ്തോത്രം. യേശു ക്രിസ്തു പഠിപ്പിച്ച ഉപദേശങ്ങളുടെ ഒരു മറ്റൊലി പോലെ തന്നെ പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുക. പ്രിയപ്പെട്ട നമ്മുടെ പ്രായോഗിക ജീവിതത്തിനുള്ള പ്രമാണങ്ങളെല്ലാം കർത്താവ് തന്നിട്ടുണ്ട്. സ്തോത്രം. ഇന്ന കാര്യത്തെക്കുറിച്ച് കർത്താവ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ ഒന്നിനെ കുറിച്ചും സംശയിക്കേണ്ടി വരികയില്ല. കർത്താവാണ് ഉപദേശം തന്നത്. ദാറ്റ് ഈസ് കോംപ്രഹെൻസീവ്. എല്ലാറ്റെയും ഉൾക്കൊള്ളുന്നതാ. ഓർ പോൾ പെർവേഡിങ് ആണ്. ഒന്നും മാറ്റി നിർത്തിയിട്ടില്ല. സ്തോത്രം. ആട്ടെ. അപ്പോൾ അതിനെക്കുറിച്ചൊരു റഫ് ഔട്ട്ലൈൻ നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് തുടരുന്നു. ഇനി 12 ഒന്ന് രണ്ട് വാക്യങ്ങളൊന്ന് വായിച്ചു നമുക്ക് അല്പം വിശദമായി ചിന്തിക്കാം. സഹോദരന്മാരെ, അപ്പോൾ ഇതുവരെ കഴിയ ഭാഗത്ത് 10-11 ജാതികളായി നിങ്ങളോട് ഞാൻ പറയുന്നത്, ഇസ്രായേലിനോട് പറയുന്നത് ഇങ്ങനെ രണ്ട് വിഭാഗമായി തിരിച്ചുകൊണ്ടാണ് പ്രധാനമായിട്ടും പറഞ്ഞുകൊണ്ടിരുന്നത്. 10-11 ഇവിടെ ആ തരംതിരിവങ്ങ് മാറ്റിയിട്ട് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള പദം, സഹോദരന്മാരെ ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. സ്തോത്രം. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്നത് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. സ്തോത്രം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കും. ഈ മനസ്സലിവ് എന്ന് പറഞ്ഞാൽ ഈ 11 ആവർത്തിച്ച് കണ്ട ഒരു പദമുണ്ട്. 9-11 വരെയുള്ള അധ്യായങ്ങളിൽ ഈ പദം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. കരുണ, കരുണ, കരുണ. എല്ലാവരോടും കരുണ കാണിക്കേണ്ടതിന് എല്ലാവരും മനസ്സിലേക്ക് അടച്ചു കളഞ്ഞു. ദൈവത്തിന് വീണവരിൽ ദൈവത്തിന്റെ കണ്ണിരവും മറ്റുള്ളവർ ദൈവത്തിന്റെ ദയയും. ദയാ കരുണ, ദയാ കരുണ. ഇത് 9-11 വരെയുള്ള അധ്യായങ്ങളിൽ ആവർത്തിച്ച് പറയുകയായിരുന്നു. 9:16-23, 11:30 തുടങ്ങിയ ഭാഗങ്ങളിൽ. പക്ഷെ ഈ ഭാഗങ്ങളിൽ ഇലിയോസ് എന്ന ഒരു പദമാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇലിയോസ് എന്നാൽ അതേ ആശയമാണെങ്കിലും വേറെ ഒരു പദമാണ് 12:1 ഉപയോഗിച്ചിരിക്കുന്നത്. ആ പദം ഓയ്ക്കിറ്റിർമാസ്, ഓയ്ക്കിറ്റിർമാസ് എന്ന പദമാണ്. അത് ഒരു ബഹുവചന പദമാണ്. മലയാളം തർജ്ജമ നല്ലതായിട്ടുണ്ട്, മനസ്സലിവ് എന്നാണ്. പക്ഷെ മനസ്സലിവുകൾ എന്ന് തന്നെ പറയണം. അത് മലയാള ഭാഷയ്ക്കും കൂടി ചേരാത്തായതുകൊണ്ടാണ്. അപ്പം ഈ ദയ കരുണ എന്നതിൽ നിന്നും വ്യത്യസ്തപ്പെട്ട ഒരു വാക്കാ പൗലോസ് ഉപയോഗിച്ചിട്ട് മലയാളത്തിലും വേറൊരു വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷ് വരുമ്പോൾ മേഴ്സീസ് എന്നോ കൈൻഡ്നെസ് എന്നോ ഒക്കെ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷെ ഇവിടെ മലയാളത്തിൽ ഗ്രീക്കിലെ പോലെ തന്നെ രണ്ട് വ്യത്യസ്ത പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്തോത്രം. ഈ ഓയ്ക്കിറ്റിർമോസ് എന്ന പദം ഇലിയോസ് എന്ന പദത്തിനേക്കാൾ കൂടുതൽ ശക്തവും അർത്ഥവ്യാപ്തിയുള്ളതുമായ ഒരു പദം എന്ന നിലയിലാണ് പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സ്തോത്രം. വിശുദ്ധ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ പ്രചോദനം ദൈവം നമ്മോട് കാണിച്ച മനസ്സലിവ്. വിശുദ്ധ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ പ്രചോദനം ദൈവം നമ്മോട് കാണിച്ച മനസ്സലിവ്. മനസ്സലിവ് എന്നുള്ളതിന് വേറൊരു പദം കൃപ എന്ന് പറയാം, ചാരീസ്, ചാരീസ് എന്ന് പറയാം. ഈ ചാരീസ് എന്ന ഗ്രീക്ക് പദത്തിന് നന്ദി എന്നുള്ളൊരർത്ഥവും ഉണ്ട്. കൃപ എന്നതിനുള്ള ഗ്രീക്ക് പദത്തിന് നന്ദി എന്ന ഒരർത്ഥവും ഉണ്ട്. അപ്പൊ കൃപ അനുഭവിച്ചവൻ നന്ദിയുള്ളവനായിരിക്കണം. എഫ് എഫ് ബ്രൂസ് എന്ന പ്രസിദ്ധനായ ഒരു ദൈവദാസനുണ്ട്. അദ്ദേഹം പുതിയ നിയമത്തിന്റെ അനേക പുസ്തകങ്ങളെ കുറിച്ച് വളരെ നല്ല പഠനം ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹം ഈ ആശയം ഇത് രണ്ടും കൂടെ ചേർത്ത് വളരെ രസകരമായ ചില ചിന്തകൾ തന്റെ ലേഖനത്തിൽ തന്നിട്ടുണ്ട്, തന്റെ കമന്ററി തന്നിട്ടുണ്ട്. ക്യാരീസ് എന്ന് പറയുമ്പോൾ കൃപ എന്ന് മാത്രമല്ല നന്ദി എന്നും ആ വാക്കിനാണ് അർത്ഥമുണ്ട്. അവൾ കൃപ നമ്മൾ അനുഭവിച്ചെങ്കിൽ നമ്മൾ എന്നും എന്തുകൊണ്ടായിരിക്കണം നന്ദി കൊണ്ടോത്രം. മനസ്സലിവ് ഓർപ്പിക്കുക, നീ കൃപ പ്രാപിച്ചത് അതുകൊണ്ട് തന്നെ ഇത് ചെയ്തോണം. നമുക്ക് ദൈവത്തോളം നന്ദി കേവലം ആദരം കൊണ്ട് നന്ദി പറയുന്ന ഒരു ഒതുങ്ങരുത്. കർത്താവ് കാണിച്ച മനസ്സലിവിന്റെ ആഴം എന്താ? തന്നെ തന്നെ ഇങ്ങോട്ട് വരികയായിരുന്നു, അവസാനത്തുള്ള രക്തം ഇങ്ങോട്ട് ഊറ്റിത്തരികയായിരുന്നെങ്കിൽ അതിന് ഉള്ള ഒരു നന്ദി എന്ന് പറയാം. നമ്മളെ തന്നെ അങ്ങോട്ട് കൊടുക്കുകയും അവസാന ശ്വാസം വരെ അവന് വേണ്ടി നിൽക്കുകയും ചെയ്യുന്നതാ. അത് കുറഞ്ഞതൊന്നും നന്ദിയാകില്ല, മനസ്സിലായെന്ന് വിശ്വസിക്കട്ടെ. അതെ, സോ ഈ പ്രബോധിപ്പിക്കുന്നു എന്നുള്ള ആ പദവും ഒരു ഒരു അല്പം വിശദീകരണം പറയാം. ഈ പ്രബോധിപ്പിക്കുന്നു എന്ന പദത്തിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം പരാകലയോ എന്നാ. പരാകലയോ, പരാകലയോ എന്ന വാക്ക് വളരെ ശ്രദ്ധേയമാണ്. അതി ശുശ്രൂഷകന്മാരുടെ വാക്കുകൾ ഇങ്ങനെ ആയിരിക്കണമെന്നാ തോന്നണം. ദൈവം അവർക്ക് സഭയുടെ മേൽ ഉത്തരവാദിത്വം കൊടുത്തിട്ടുണ്ട്, സഭയുടെ മേൽ ഉത്തരവാദിത്വം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദൈവം അവർക്ക് നൽകിയിരിക്കുന്ന ആ ശുശ്രൂഷയെ സംബന്ധിച്ചുള്ള അവരുടെ ഉത്തരവാദിത്വ ബോധം ആർപ്പിക്കുന്ന ഒരു ഒരു ധ്വനി അവരുടെ വാക്കുകൾ ഉണ്ടായിരിക്കണം. അതേപോലെ അവരുടെ ശുശ്രൂഷകന്മാരാണ് എന്നുള്ള നിലയിൽ തോന്നണം. അവരുടെ പ്രബോധനത്തിലെ അപേക്ഷാഭാവവും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെ വേണം, അധികാരത്തോടും സ്നേഹത്തോടും കൂടെ വേണം ജനത്തെ എന്ത് ചെയ്യേണ്ടത്, പ്രബോധിപ്പിക്കേണ്ടതെന്ന സ്തോത്രം. പരക്കലയോ എന്ന പദം സ്തോത്രം ഈ രണ്ടാശയവും ഉൾക്കൊള്ളുന്ന പദമാണ്. അവരൊന്നും വർക്കേഴ്സ് കോൺഫറൻസ് പോലും ആണെങ്കിൽ ആ പദം പിന്നെ ഒന്നുകൂടെ വിശദീകരിക്കാം, നമുക്ക് പിന്നെ അത്രയും വിശദീകരിക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ലല്ലോ. സോ അതുകൊണ്ട് നമ്മുടെ ശുശ്രൂഷക്കായി ദൈവം നിയമിച്ചിരിക്കുന്ന ദൈവദാസന്മാർ ഗൗരവത്തോടെ ഒരു ഉപദേശം പറഞ്ഞു എന്ന് കരുതി നിങ്ങൾക്ക് അവരോട് ഓഫൻസ് തോന്നരുത് സ്തോത്രം. എന്നാൽ അതേസമയം ശുശ്രൂഷന്മാർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് സ്നേഹത്തോടും ഇവർക്ക് രൂപാന്തരം വരുത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുമായിരിക്കണം സ്നേഹത്തിൽ സത്യം സംസാരിക്കുക. ആ ആശയം അവിടെ ഉണ്ട് സ്തോത്രം. അതെ, ഞാൻ മുൻപോട്ട് പോകട്ടെ. ഇവിടെ മറ്റൊരു കാര്യം കൂടി ഓർക്കാനുള്ളത്, പഴയ ബുദ്ധി നോക്കിയാൽ മോശ ആജ്ഞാപിക്കുക. പതിനിമത്തിലെ കൽപ്പനകളിൽ എന്താണ് ആജ്ഞാപിക്കുക? അതായത് ഇവിടെ അപ്പസ്തോലൻ പ്രബോധിപ്പിക്കുക. ഈ പതിനിമം പുതിയ നമ്മളുള്ള വ്യത്യാസം നോക്കണം. മോശ ആജ്ഞാപിക്കുമ്പോൾ അപ്പസ്തോലൻ എന്ത് ചെയ്യുന്നത്? പ്രബോധിപ്പിക്കുകയാണ് സ്തോത്രം. ഉള്ള ഉപദേശം അവിടെ കൽപ്പനയും ഇവിടെ ഉപദേശവും, അതൊന്നും മറക്കല്ലേ കേട്ടോ സ്തോത്രം. കൽപ്പനയും ഉപദേശവുമാണ്. അതെ, ഞാൻ ദൈവത്തിന് മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് മനസ്സലിവുകൾ 11 അധ്യായങ്ങൾ വിവരിച്ച ശ്രേഷ്ഠകരമായ കാര്യങ്ങളെല്ലാം ആ ഒറ്റ വാക്കിൽ സൂചിപ്പിച്ചിട്ടുണ്ട് സ്തോത്രം. എന്താ? ബുദ്ധിയുള്ള ആരാധനയായി സ്തോത്രം. ബുദ്ധിയുള്ള എന്നുള്ളതിന് മൂലകൃതിയിലെ പദം, ബുദ്ധിയുള്ള ആരാധന എന്നുള്ളതിന് ലോജിക്കേലാട്രിയ എന്ന ലോജിക്കേലാട്രിയ. അപ്പൊ ലോജിക്കേ എന്ന് പറയുമ്പോൾ ലോജിക് എന്ന പദം അതിനകത്തു നിന്ന് വന്ന യുക്തിപരമായതെന്നർത്ഥം സ്തോത്രം. ഇത്രയും മനസ്സലിവ് നമ്മുടെ ദൈവത്തിന് പ്രാപിച്ചെങ്കിൽ യുക്തികരമായി അതിനുള്ള റെസ്പോൺസ് പ്രതികരണം നമ്മളെ മുഴുവൻ കൊടുക്കുക. അല്ലെങ്കിൽ സ്തോത്രം, ദൈവം നമ്മോട് കാണിച്ചതിന് യുക്തികരമായ ഒരു പ്രതികരണം ആയിരിക്കയില്ല. നമ്മൾ പലപ്പോഴും വിചാരിക്കും രക്ഷിക്കപ്പെടാനൊക്കെ വന്ന് ഈ ആരാധന എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം പാട്ട് പാടിയിട്ട് പോയാൽ മതി. പാട്ട് പാടുന്നതിലൊന്നും ആരാധന ഒതുങ്ങരുത്. പാട്ട് പാടുന്നത് കൂട്ടായ്മയുടെ ഭാഗവും ദൈവത്തെ സ്തുതിക്കുന്നതിനുമായിരിക്കണം സ്തോത്രം. ഇനി ഇവിടെ അല്പം കാര്യം കൂടി, ഈ ആരാധന എന്ന വിഷയം വളരെ പ്രധാനമാണ് എന്റെ പ്രിയ സഹോദരങ്ങളിൽ. ആരാധന എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ ഈ ക്ലാസ്സിൽ പറഞ്ഞോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പ്രീവിയസ് ക്ലാസ്സില്ല, എന്നാൽ ചുരുക്കമായി, അപ്പൊ അതിനകത്തുണ്ടല്ലോ, എന്നാൽ ചുരുക്കമായി ചില വാക്കുകൾ പറയാം തോന്നും. ആരാധന എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഴുവൻ ജീവിതവും ദൈവത്തിന്റെ മഹത്വത്തിന് കൊടുക്കുന്നതേ ആരാധനയാകുള്ളൂ. നമ്മുടെ യോഗം ആരാധനാ യോഗമല്ല, വിശുദ്ധ സഭായോഗമാണ്, വിശുദ്ധന്മാരുടെ സഭായോഗമാണ്. നമ്മൾ ആരാധനായോഗത്തിനല്ല പോകുന്നത്, പിന്നെ വിശുദ്ധന്മാരുടെ കൂട്ടായ്മയ്ക്കാണ് പോകുന്നത്. ഈ അടുത്ത സമയം വരെയും പെന്തക്കോസ്തുകാർ പറഞ്ഞിരുന്നത് സഭായോഗത്തിന് പോകുക എന്നാണ്. എന്നാൽ ഇപ്പൊ നമ്മൾ പറയുന്നു ആരാധനയ്ക്ക് പോകാൻ. അപ്പൊ അവിടെ ചെന്നിട്ട് ഏതാണ്ട് കാറ്റിക്കൂട്ടേണ്ട ഒരു പ്രക്രിയ എന്നുള്ള നിലയിലാണ് നമ്മൾ ആരാധനയെ കാണുന്നത്. അല്ലെന്നേ, ഇനി എല്ലാവർക്കും എഴുന്നേറ്റ് ഒരു ഇച്ഛ തന്നെ നമുക്ക് ആരാധിക്കാമെന്നൊക്കെ പറയുന്നു. എന്നതാ എന്നതാ, മാത്രമല്ല കുറെ നേരം അടിച്ചു പൊളിച്ച് പാടി തുള്ളി ആവേശത്തോടെ ദൈവത്തെ സ്തുതിച്ചു കഴിഞ്ഞിട്ട് ഉള്ളതോ ഉണ്ടാക്കിയതോ അന്യഭാഷയൊക്കെ പറഞ്ഞ് കുറെ നേരം നമ്മളങ്ങ് ആവേശത്തോ ദൈവത്തെ സ്തുതിച്ചു കഴിഞ്ഞ് നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ ഡി ഡി ചെയ്യുന്ന പലപ്പോഴും ഈ പാട്ട് സംഘങ്ങളാ അതിന് എല്ലാവരും ഇരുത്തി ഇരുത്തി കഴിയുമ്പം സാധാരണ പറയുന്ന ദൈവം നമുക്ക് നല്ല ആരാധന തന്നതിനാൽ നമുക്ക് ദൈവത്തെ. അപ്പൊ ആരാ ആരാ ആരാധന തന്നത്, ആരാധന സ്വീകരിച്ചത് ആരാ? മനസ്സിലായില്ലേ? തലതിരിഞ്ഞാലും ഇത്രയും വരാമോ? വെളിവുകേടെന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞ വാക്കായിപ്പോയി, നിങ്ങൾ വേറെ ഒരു ലോക്ക് പറഞ്ഞു. പക്ഷേ കൃപയുള്ള വാക്കേ പറയാവൂല, മനസ്സിൽ വേദനയോടെ ഇത് പറയുന്നു. പക്ഷെ അത് പറയുമ്പോഴും നമ്മളെല്ലാം ഹല്ലേലൂയ എന്ന് പറയും. ആരാധനക്കാരൻ ദൈവം നമ്മെ ആരാധിച്ചെന്ന്, നമ്മൾ വി ആർ ദ റെസിപ്പിയന്റ് ആൻഡ് ഗോഡ് ഈസ് ദി സോഴ്സ്. എനിക്ക് മനസ്സിലാകുന്നില്ല, പോട്ടെ. ദൈവം ചെയ്ത് നമ്മുടെ ആ ചെറിയ മണ്ഡലത്തിലെങ്കിലും തീർച്ചയായിട്ടും സത്യം പറയാനും സത്യം ഒന്ന് 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 അനുസരിക്കാനും ഒക്കെ നമ്മളൊന്ന് തയ്യാറാകണമേ എന്ന് ഞാനുകൊണ്ട് അപേക്ഷിക്കുന്നു. ബുദ്ധിയുടെ ആരാധന ആയിത്തീരുക എന്നാ പൗലോസ് പറയുന്നത്. ബുദ്ധിയുടെ ആരാധന ചെയ്യുക എന്നല്ല, ബുദ്ധിയുടെ ആരാധന ആയിത്തീരുക. പഴയ നിയമത്തിൽ ചെയ്യുക എന്നാണെങ്കിൽ പുതിയ നിയമത്തിൽ ആയിത്തീരുക എന്നാ ഡൂയിങ് ഈസ് റീപ്ലേസ്ഡ് ബൈ ബീയിങ്. സ്തോത്രം, നമ്മൾ ആയിത്തീർന്നേ മതിയാകുള്ളൂ. സ്തോത്രം, യാഗമായി നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തേ മതിയാകുള്ളൂ. സ്തോത്രം, ആരാധന എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിൽ പഴയതും പുതിയ ഏതെടുത്താലും അത് യാഗമെന്ന അതിന്റെ അർത്ഥം യാഗം. ആണല്ലോ ഉൽപ്പത്തി പുസ്തകം 22 അധ്യായത്തിൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ മോനെ സ്നേഹിക്കുന്നതിന്റെ ഏകജാതൻ ഇസാക്കിനെ മോറിയാദേശത്ത് ഞാൻ കഴിക്കുന്ന മലയെ കൊണ്ടുവന്ന് യാഗം കഴിക്കാന്ന് പറഞ്ഞു. വേലക്കാരും കൊണ്ടുപോയി മലയുടെ അടിയോരത്ത് ചെന്നപ്പോ അബ്രഹാം ദാസന്മാരോട് പറയുന്നത്, നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാനും ബാലനും അവിടുത്തോളം പോയി ആരാധന കഴിച്ച് മടങ്ങി വരാം. എന്നാ യാഗം കഴിക്കാൻ പോകുമ്പോൾ അബ്രഹാം എന്തോ പറയുന്നത്? അപ്പോൾ യാഗം എന്നാൽ ആരാധനയും ആരാധന എന്നാൽ യാഗമെന്നും അതിന്റെ അർത്ഥം. ഇന്നും അങ്ങനെ തന്നെ, ആരാധനയിൽ യാഗമാണ് നടക്കേണ്ടത്. നമ്മൾ നമ്മളെ തന്നെ ദൈവത്തിന് കൊടുക്കണം. പുതിനിമത്തിലെ യാഗത്തിൽ ദൈവം നമ്മളെ തന്നെ അർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം, നമ്മുടെ ശരീരങ്ങളെ. അതാണ് ബുദ്ധിയുള്ളത്, ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണം. ലോജിക്കോ. സ്തോത്രം, റീസണബിൾ, റാഷണൽ, ബുദ്ധിപരമായ സ്തോത്രം ആരാധന. ഈ ശരീരങ്ങളെ അർപ്പിക്കണം എന്ന് പറയുമ്പോൾ ഈ ഗ്രീക്ക് ചിന്തകന്മാർ പ്രത്യേകിച്ച് പ്ലേറ്റോ പഠിപ്പിച്ചത് ശരീരം തിന്മയാണെന്നാണ്. ശരീരം തിന്മയാണ്. അവര് ഒരു സ്ലോഗൻ പോലെ ഈ പ്ലേറ്റോണിക് ചിന്തകന്മാർ പറയുമായിരുന്നു. പ്ലേറ്റോ ആണ് പ്രധാനമായിട്ട് അതിനെ എക്സ്പ്ലോർ ചെയ്യുന്നത്. പ്ലേറ്റോ പ്ലേറ്റോണിക് ചിന്തകന്മാർ പറയുന്നത് സോമാ സീമ എസ്തിൻ എന്ന് പറയുന്നത്. സോമാ സീമ എസ്തിൻ, സോമാ സീമ എസ്തിൻ എന്ന് പറഞ്ഞാൽ ദി ബോഡി ഈസ് എ ടൂംബ് എന്നർത്ഥം. ബോഡി ഈസ് എ ടൂംബ്, ശരീരം ശവക്കല്ലറയാണ്. ശരീരം ഒരു ശവക്കല്ലറയാണ്. ശവക്കലറ ആരും ഇഷ്ടപ്പെടുന്നതല്ല. ആത്മാവ് ശവക്കല്ലറ കിടക്കണ മാതിരി ഇവിടെ കിടക്കുക, അതാ ശരീരത്തിൽ കിടക്കുക. മരിക്കുമ്പോൾ കല്ലറ വിട്ട് ആത്മാവ് പോവുകയാണെന്നാണ് അവര് വിശ്വസിച്ചിരുന്നത്. സോമാ സീമ എസ്റ്റിം എന്ന് എസ്റ്റിൻ എന്ന് അവർ പറയുമായിരുന്നു. ബോഡി ഇസ് എ ടൂം. ദ സ്പിരിറ്റ് ഇസ് ഇംപ്രിസൻഡ് ഇൻ ദ ടൂം ഓഫ് ദ ബോഡി. ദാറ്റ് വാസ് വാട്ട് ദേ തോട്ട്. അപ്പോൾ ശരീരം തിന്മയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരോട് ഇടയിൽ പറയുക, ഈ ശരീരം ആർക്ക് കൊടുത്തേക്കാം? ദൈവത്തിന് കൊടുക്കണം. ദൈവത്തിന് കൊടുക്കണം നമ്മളുടെ ശരീരങ്ങളെ. ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി
സമർപ്പിക്കണം. സ്തോത്രം. എന്താ ജീവനുള്ളത്? ജീവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ചിന്തിച്ചിട്ടുള്ളതുകൊണ്ട് വേഗം പറയാം, മരണം വേർപാട്, ജീവൻ കൂട്ടായ്മ. മരണം വേർപാടും ജീവൻ കൂട്ടായ്മയുമാണെങ്കിൽ ആരാധനയായ യാഗമായി നമ്മളെ തന്നെ ദൈവത്തിന് കൊടുക്കുമ്പോൾ നമുക്ക് ദൈവത്തോടുള്ള വ്യക്തിപരമായ കൂട്ടായ്മ ഉണ്ടായിരിക്കും. ശമരിയക്കാരത്ത് സ്ത്രീയോട് വാഴ്ത്തപ്പെട്ട കർത്താവ് സംസാരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നവനെ. അറിയാത്തതിനെ നമസ്കരിക്കുക, ദൈവവുമായി വ്യക്തിപര ബന്ധമില്ലാതെ അറിയാത്തതിനെ നമസ്കരിച്ചുകൊണ്ട് കഴിയുക. എന്നാൽ ഗലാത്ത ലേഖനം അതിന്റെ 4:9 ഇങ്ങനെ കാണാം, ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ. നമുക്ക് ദൈവത്തെ അറിയാം, ദൈവത്തിന് നമ്മളെ അറിയാം. ദൈവത്തിന് ആജ്ഞറിയല്ലോ ഉണ്ടോ? ദൈവം അറിയാതെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നാ പിന്നെ എന്താ ലൂക്ക് മത്തായിയുടെ സുവിശേഷം കർത്താവ് പറയുന്നുണ്ടല്ലോ, കർത്താവ് കർത്താവ് എന്നിന്റെ നാമത്തിൽ നിങ്ങൾ പുസ്തകങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ വീര്യപ്രവർത്തനം ചെയ്യുകയും ചെയ്തില്ലയോ എന്ന് പലരും പറയുമ്പോൾ കർത്താവ് പറയുന്നത് എന്താ? അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോ, ഞാൻ നിങ്ങളെ ഒരു നാളും കർത്താവ് അവിടെ നിന്ന് സർവജ്ഞാനിയല്ലേ? സർവജ്ഞാനിയായ തിരുമേനിക്ക് തിരുമേനിയെ അറിയാതെ ഇവിടെ ആർക്കും നിങ്ങൾ ജീവിച്ചിരിക്കാനാവുമോ? സ്തോത്രം. മറുപടി, ദൈവത്തിന് എല്ലാവരെയും അറിയാം, പക്ഷെ അറിയേണ്ടതുപോലെ അവര് ദൈവത്തെ അറിഞ്ഞിട്ടില്ല, രക്ഷകനായി അറിഞ്ഞിട്ടില്ല. സ്തോത്രം. ഇവിടെ രക്ഷിക്കണമെങ്കിൽ രക്ഷകനായിട്ട് അറിയണം, രക്ഷകനായിട്ട് അറിഞ്ഞു നോക്കുള്ളൂ. ആട്ടെ, സ്തോത്രം. അപ്പോൾ ജീവൻ എന്ന് പറയുമ്പോൾ ദൈവവുമായുള്ള വ്യക്തിപരമായ കൂട്ടായ്മ ബന്ധം. വിശുദ്ധി എന്ന് പറയുമ്പോൾ ശുദ്ധിയിൽ ഒതുങ്ങുകയില്ല, പൂർണ്ണമായി നമ്മളെ ദൈവത്തിന് വേർതിരിച്ച് സമർപ്പിക്കുന്ന പറഞ്ഞതാണ് എന്റെ ഓർമ്മ. അത് പറഞ്ഞിട്ടുള്ളതാണ്, ഹഗിയോ, പൂർണ്ണമായിട്ട് നമ്മളെ ദൈവത്തിന് വേർതിരിച്ച് കൊടുക്കുന്ന. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വേർതിരിച്ച് കൊടുക്കുമ്പോൾ വേറെ ആരുമായും സ്തോത്രം പങ്കുവയ്ക്കപ്പെടാത്ത ഒരു ബന്ധം നമുക്ക് ദൈവത്തോടുണ്ടായിരിക്കണം. സ്തോത്രം. അൺഡിവൈഡഡ് ലോയൽറ്റി, exclusive love, അതായിരിക്കണം നമുക്ക് ദൈവത്തിനുണ്ടായിരിക്കണം. അതാണ് വിശുദ്ധി. ഈ ശരീരം വേറൊന്നിനും ഉപയോഗിക്കാൻ പാടില്ല, എന്തായാലും ദൈവത്തിന്റെ മഹത്വത്തിന്. അത് നമ്മൾ ഓൾറെഡി നമ്മൾ ചിന്തിച്ചതാ, അവയവങ്ങളെ ദൈവത്തിന് സമർപ്പിക്കണം. ഓർക്കുന്നുണ്ടല്ലോ സ്തോത്രം, ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ. ഒരു പ്ലീനറി സമർപ്പണം പോരാ, പൊതുവായ ഒരു സമർപ്പണം പോരാ, അംഗപ്രത്യംഗമായി സ്തോത്രം. ലോകമാംഗംഭീര വാരിധിയിൽ എന്ന് ബഹുമാനിയായ ഭർത്തദാസി അനമ്മമാമൻ എഴുതിയൊരു പാട്ടുണ്ടല്ലോ, അതിനകത്തൊരു അംഗപ്രത്യംഗം എൻ ഇന്ദ്രിയങ്ങൾ ദൈവനാമത്തിൻ പുകഴ്ചയ്ക്കായി. മനസ്സിലായില്ലേ? ഓരോ നമ്മൾ ചുമ്മാ കൂട്ടുവായ്പോട്ടൊക്കെ അങ്ങ് പാടും, അങ്ങനെ ചെയ്തെടുത്ത് അംഗപ്രത്യംഗം ദൈവത്തിന് മഹത്വം വരുത്താത്ത സ്തോത്രം. ഒരു രോമകൂപം പോലും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് എവ്രി പോയിന്റ് ഓഫ് അവർ ബോഡി ഷുഡ് ബി സ്തോത്രം കോൺസെക്രേറ്റഡ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മഹത്വത്തിനായി നമ്മളെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ചിരിക്കണം. സ്തോത്രം. ഇങ്ങനെ പറയുമ്പോൾ പൂർണ്ണമായിട്ട് ദൈവത്തെ സമർപ്പിച്ചിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾ വിശദീകരണം എന്നോട് ചോദിച്ചിട്ടുണ്ട്, പല ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അതായത് കുടുംബജീവിതത്തിൽ മുൻപോട്ട് പോകുന്ന ആളുകൾ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ജീവിക്കുന്നവർ, അവരപ്പോൾ വിശുദ്ധരല്ലേ? വിശുദ്ധരാകുമോ? അപ്പോൾ ആർ യു അഡ്വക്കേറ്റിംഗ് ലൈഫ് ഓഫ് സെലിബസി എന്ന് ചോദിച്ചവരുണ്ട്, പല പല പലയിടത്തും ചോദിക്കുന്ന. കാരണം ഭാര്യാഭർത്തൃ ബന്ധം ദൈവം നിയമിച്ചിരിക്കുന്നതും നന്ദിയോടും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും സ്തോത്രം അനുഭവിക്കുവാൻ ദൈവം നിയമിച്ചിരിക്കുന്നതുമാണ്. എന്നാൽ ഒരുവന് ഒരുവളും, ഒരുവൾക്ക് ഒരുവനും എന്ന കൃത്യമായ ബന്ധം നമ്മളിൽ ഉണ്ടായിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ വിവാഹം എന്നാണ് പറയുന്നത്, വിശുദ്ധ വിവാഹം. സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് ഏതൊരു നിഷ്കന്മഷ യുഗത്തിലെ പാപം ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി വാഴുവീൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, ഈ ഭാര്യ രക്ഷിക്കപ്പെട്ടു, ഭർത്താവ് രക്ഷിക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ ഭർത്താവ് രക്ഷിക്കപ്പെട്ടു, ഭാര്യ രക്ഷിക്കപ്പെട്ടില്ല, അങ്ങനെയുള്ള ചില കുടുംബങ്ങൾ ഉണ്ടാകാം നാച്ചുറലി. സ്തോത്രം. അതിൽ പോലും ഒരിക്കലും സ്തോത്രം മറ്റേ പാർട്ട്ണർ
രക്ഷിക്കപ്പെട്ടില്ല എന്നുള്ളത് കൊണ്ട് സ്തോത്രം. അവരുമായി ഒരുമിച്ച് ഭർത്താവ് എന്ന നിലയിലോ ഭാര്യ എന്ന നിലയിലോ ജീവിക്കുന്നത് വിശുദ്ധിക്ക് ചേർന്നതല്ല എന്ന് ഒരിക്കലും വിചാരിക്കാരുത്. അത് രണ്ടും രണ്ടാണ്, മനസ്സിലാകുന്നത് വിശ്വസിക്കട്ടെ. ഒരുവന് ഒരുവളും ഒരുവൾക്ക് ഒരുവനും എന്നുള്ള ദൈവത്തിന്റെ വ്യവസ്ഥയാണ് സ്തോത്രം. അപ്പോൾ വിശുദ്ധി എന്ന് പറയുമ്പോൾ ഈ വ്യക്തമായി നമ്മൾ ഉൾക്കൊണ്ടുകൊള്ളണേ സ്തോത്രം. ഈ ഉന്നതമായ ഒരു നിലയാണ്, ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. ഉന്നതമായൊരു നില നല്ല മാത്രമല്ല, പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവ് പഠിപ്പിച്ചത് നോക്കണേ, ആന്തരികമാണ് പ്രധാനം. ആന്തരികമാണ്. ഒരു സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു എന്നാണ്. എന്ന് പറഞ്ഞാൽ ബ്രൂയിസ് ഫാരിസീസ് പണ്ട് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞ പോലെ കണ്ണും മൂടിക്കൊണ്ട് നടക്കണമെന്നല്ല, അവര് പോകുന്നിടത്തല്ല കണ്ണും മൂടിക്കൊണ്ട് നടക്കും. വഴിയിലെങ്ങാനും എന്റെ ഭാര്യയല്ലാത്തൊരു സ്ത്രീയെ കണ്ടെങ്കിൽ മീൻസ് അപ്പൊ അത് തെറ്റാണെന്ന് കണ്ട് കണ്ണും മൂടി നടന്ന് ഉരുണ്ട് പഠിച്ച് വീണ് ചരിത് മുഴുവൻ മുറിയവും ചതവും. എന്നിട്ട് പറയും ബ്രൂയിസ് ഫാരിസീസ് ഇത്രയും മുറിവുകൾ വിശുദ്ധമായി ജീവിക്കാനായിട്ട് അനുഭവിച്ചെന്ന് വലിയ അഭിമാനം. ബ്രൂയിസ് ഫാരിസി ബ്ലീഡിങ് ഫാരിസീസ് എന്നും വൂണ്ടഡ് ഫാരിസീസ് എന്നൊക്കെ പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ, അത് ശാരീരികമുണ്ടല്ലോ, അങ്ങനല്ല. അവൻ ഇത് കാണിച്ചു കൊടുക്കുമ്പോ തന്നെ അകം കൊണ്ട് സകലവരെ വൃത്തിയോടും ചിന്തിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യാം, മനസ്സിലാവുന്നു വിശ്വസിക്കട്ടെ. അപ്പൊ ദൈവം സ്തോത്രം ഹൃദയങ്ങളെ പ്രധാനമായും ശോധന കഴിക്കുകയും സ്തോത്രം ശരീരത്തിൽ ഒരുവന് വേണ്ടി ഒരുവളും ഒരുവൾക്ക് വേണ്ടി ഒരുവനും മനസ്സാ വാച കർമ്മണ അങ്ങനെ വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ബന്ധമാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് മറന്നു പോകരുത്. അവരാ ഭാഗത്തൊക്കെ കല്യാണം കഴിപ്പിക്കുമ്പോൾ പോലും മീൻസ് രണ്ടാമത്തെ നിലയാണിതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പല കല്യാണങ്ങളും വരെ നടത്തുന്നത്. അതുകൊണ്ട് തകർന്നു പോയ പല കുടുംബങ്ങളെയും എനിക്കറിയാം. എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരു കുടുംബമുണ്ട്, രണ്ടുപേരും ബാങ്ക് എംപ്ലോയീസ് ആണ്, ഭാര്യയും ഭർത്താവും. ഭാര്യ മറ്റേ ഇപ്പൊ സൂചിപ്പിച്ച വിശ്വാസത്തിൽ നിന്നുള്ള സഹോദരിയാണ്. ഒരു മകളെ ദൈവം കൊടുത്തു. ഈ ഭാര്യ എന്നും നിലവിളിയും കരച്ചിലും നിങ്ങളെന്റെ തീയോരം നശിപ്പിച്ചു. ആ കരച്ചിലും നിലവിളി ബഹളും എന്നും ഒടുവിൽ ഭാര്യ അവളുടെ വീട്ടിൽ പോയി അങ്ങ് താമസിക്കാം, എനിക്ക് സിയോൻ വേണം. അവരുടെ ബന്ധുക്കളെല്ലാം എവിടെ വിട്ടിട്ട് എന്ത് ചെയ്യാണ്? സിയോൻ നിങ്ങളെ വേണ്ട, എനിക്ക് കർത്താവിനെയാവലുത്, സിയോൻ മതി. അവിടെ ഞാൻ ഒടുവിൽ അറിയുന്നതും രണ്ടായിട്ട് താമസിക്കാം, എന്ത് ചെയ്യാം? തെറ്റിദ്ധരിക്കരുത് അങ്ങനെ. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. അവർക്കും നമ്മുടെ തന്നെ കൂട്ടു സഹോദരങ്ങളൊക്കെ എല്ലാവരും ആണെങ്കിലും അനേക ഉപദേശ പേശകൾ അനേകം പുറമേ നമ്മൾ മാത്രം നോക്കിപ്പോകുന്നത് കൊണ്ട് നമുക്ക് അതിനെ മനസ്സിലാവുന്നില്ല. ആ അടിസ്ഥാനപരമായി അനേക അബദ്ധങ്ങൾ സ്തോത്രം നിറഞ്ഞ ഒരു സമൂഹമായി എന്നുള്ളതിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട് സ്തോത്രം. സ്നേഹത്തോടെ അവർ നിഷ്കളങ്കരായവരെ കാണുമ്പോ ഒക്കെ സ്തോത്രം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഞാൻ അച്ചടിശാല ഉണ്ടായിരുന്ന കാലത്ത് അവരുടെ പ്രമുഖരായ ചില ആളുകൾ, ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ആളുകൾ പ്രിന്റിംഗ് സംബന്ധമായി പ്രസിൽ വരികയും അവരോട് ചില ആളുകളോട് ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് വളരെ ഹൃദ്യമായി സംസാരിക്കുകയും സ്തോത്രം അവരെ അവരുടെ നില പറയുകയും ഒടുവിൽ സ്തോത്രം പറഞ്ഞതിനകത്ത് ചില സത്യമില്ലാതില്ലല്ലോ അതെ പ്രാർത്ഥിച്ചാട്ട് എന്ന് പറഞ്ഞേച്ച് അങ്ങനെ അത്രേ പറയത്തുള്ളൂ പോകുകയും ചെയ്തത് ഓർക്കുന്നുണ്ട് സ്തോത്രം. നമ്മള് ഞാൻ പറയുന്ന മനസ്സിലാകുമ്പോ സെറിമോണിയലിസം അല്ല വിശുദ്ധി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സെറിമോണിയലിസം അല്ല. മാത്രമല്ല ഇത് ഇങ്ങോട്ട് അങ്ങോട്ട് എക്സ്ട്രീം ആയിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരിക്കൽ ഈ വിശുദ്ധി എന്നുള്ളതിന് ആ നില ചിന്തിക്കരുത്. ഞാൻ കഞ്ഞിക്കുഴി ഫിലദൽഫിയയിൽ അവിടെ ആരാധ്യ സഭ കർത്താവിനെ മഹത്വപ്പെടുത്തി കൂട്ടായ്മയിൽ പോകുന്ന സമയത്ത് കർത്തൃമേശയുടെ അപ്പവീഞ്ഞുകൾ ഇങ്ങനെ മക്കൾ ദൈവമക്കൾക്ക് ഇങ്ങനെ കൊണ്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു സഹോദരൻ, ആരാ കർത്തൃമേശ എടുക്കാത്തെന്നുള്ളത് ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു. ഒരു സഹോദരൻ, ഇച്ചിരി വലിയ സഭയാണ്, ഞങ്ങൾ രണ്ട് മൂന്ന് പേരിങ്ങനെ കൊണ്ട് നടക്കുമായിരുന്നു. ഒരു സഹോദരൻ കർത്തൃമേശ എടുത്തില്ല, ഭക്തനായി ജീവിക്കുന്ന ഒരു ദൈവദാസന. അപ്പോ കർത്തൃമേശ എടുക്കാഞ്ഞ ആളുകളെ യോഗം കഴിയുന്ന അന്നേരമേ ഞങ്ങൾ പോയി നോക്കും ആരൊക്കെയാണ് എവിടൊക്കെയാ കൊടുത്തിരുന്നു എന്നുള്ളത് അന്നേരമേ എന്ന് പോയി നോക്കി മെയിൻ പ്രധാനപ്പെട്ട പാസ്റ്ററോട് അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ പിന്നെ പറയുകയും ചെയ്തു. നേരെ അങ്ങോട്ട് ഞാൻ അച്ഛനോട് ചോദിച്ചു, പറയാത്ത എന്തായിരുന്നു കർത്തൃമേശ എടുത്തില്ലല്ലോ, ഒന്നുമില്ല ബ്രദറേ എന്നൊക്കെ പറഞ്ഞു. എന്താണ് ചോദിച്ചപ്പോ അദ്ദേഹം വളരെ വിഷമത്തോട് പറഞ്ഞു, പൈപ്പിൽ വെള്ളമില്ലായിരുന്നു രാവിലെ. കൊണ്ട് കുളിച്ചില്ല. പറഞ്ഞ ഇവിടെ അങ്ങനെ പോലും അതൊക്കെയാണ് പലർക്കും വിശുദ്ധി. അതല്ല സെറിമോണിയൽ ക്ലെൻസിനസ്, അല്ല. മുമ്പോട്ട് പോട്ടെ. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധന, ജീവനും അടുത്തത് വിശുദ്ധിയും, അടുത്തത് ദൈവത്തിന് സ്തോത്രം. അത് നമുക്ക് ഇതായിട്ട് വരുമ്പോൾ ആ പ്രസാദം ഉള്ളതിന്റെ വിശദീകരണം കാണാം. യാഗമായി ദൈവം അങ്ങ് എടുക്കുകയല്ല, നമ്മളങ്ങോട്ട് കൊടുക്കണം, സമർപ്പിപ്പീൻ. അടുത്തത് ഈ ലോകത്തിന് അനുരൂപം ആകാതെ സ്തോത്രം. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. സ്തോത്രം. നമുക്ക് 8:13 ശരീരത്തിന്റെ പ്രവൃത്തികളെ അല്ലെങ്കിൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം എന്ന് പോലീസ് പറഞ്ഞല്ലോ. നമ്മുടെ ശരീരം ദൈവത്തിനുള്ളതാണ്. അത് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഒത്തവണ്ണം ദുരുപയോഗിക്കരുത്. ലോകത്തിന് അനുരൂപരാകരുത്. അടിമകളായി ഇസ്രായേല്യ ബാലന്മാർ ബാബിലോണിൽ ഇസ്രായേല്യരായി ജീവിച്ചു. മറക്കല്ല ദാനിയേൽ, ശദ്രക്, മേശക്, അബേദ്നെഗോ. സത്യത്തിൽ ദാനിയേൽ എന്നുള്ള ആ പേര് ബേലസോസർ പേര് മാറ്റിയിട്ടുണ്ട്. ദാനിയേൽ ആ പേര് പോലും സ്വീകരിക്കാതെ ദാനിയേൽ എന്നുള്ളതാണ്. എന്നാൽ മറ്റ് ആളുകളെ അവർക്ക് ഹനന്യാവ്, മീശായേൽ, അസരിയാവ് എന്നായിരുന്നു അവരുടെ പേരുകൾ. ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസരിയാവ്, നാലുപേരുടെയും പേര് മാറ്റിയിട്ടെങ്കിലും ദാനിയേൽ ബേലസോസർ എന്ന പേര് ഉപയോഗിച്ചു. എന്നാൽ എന്തുകൊണ്ടോ മറ്റുള്ളവരുടെ പേരുകൾ ഇങ്ങനെ തന്നെയാണ് അറിയുന്നത്. അപ്പോൾ പേരിൽ പോലും അവര് ആ ലോക അവര് പാർത്ത ആ സ്ഥലത്തോട് അനുരൂപരായില്ല. ഇസ്രായേലിലെ ബാലന്മാർ അവിടെ ഇസ്രായേലിലായി തന്നെ ജീവിച്ചു. ലോത്തിന്റെ മക്കൾ എന്ത് ചെയ്തു? ആ ദേശനിവാസികളുമായി അങ്ങ് ഏകീഭവിച്ചു. അങ്ങനെ ആകരുത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിനോട് മോശ പറഞ്ഞതാണ് ലേവ്യ പുസ്തകം 18:3 മിസ്രയീം ദേശത്തിലെയോ കനാനിലെയോ ജാതികളുടെ നടപ്പ് പോലെ ആകരുത്. അതുപോലെ പ്രവാചകന്മാർ ആവർത്തിച്ചു പറഞ്ഞതാണ് ജാതികളുടെ വഴി പഠിക്കരുത്. തിരുമ്യാ ദിവസം 10:2-5 ഇടയ്ക്കൊക്കെ എടുത്ത് വായിച്ചോണം കേട്ടോ. ജാതികളുടെ വഴി പഠിക്കരുത്. ആകാശ ലക്ഷണങ്ങൾ കണ്ട് ഭ്രമിക്കരുത്. ജാതികളാണ് അത് കണ്ട് ഭ്രമിക്കുന്നത്. ഗുണം ചെയ്യാൻ അവയ്ക്ക് കഴിയുകയില്ല, ദോഷം ചെയ്യാൻ അവയ്ക്ക് കഴിയുകയില്ല. പക്ഷെ നമുക്ക് എപ്പോഴും പിശാചിനെ പേടിയ, അങ്ങനല്ല. വിഗ്രഹം പേടിയ, കുര്യാല എപ്പുറം ഉണ്ട് പേടിയ, അങ്ങനെ അല്ല. ജാതികളുടെ വഴി പഠിക്കരുത്, പഠിക്കരുത്. തോന്നും കർത്താവ് തന്നെ പഠിപ്പിച്ചല്ലോ, അവരോട് തുല്യരാകരുത്. 6:8 അവരോട് തുല്യരാകരുത്. നമുക്കറിയാമല്ലോ ശിംസോനെ കുറിച്ചുണ്ടായിരുന്ന അവരുടെ താല്പര്യം, ഫിലിസ്തീന്റെ താല്പര്യം ശേഷം മനുഷ്യനെ പോലെ ആക്കണം, അതായിരുന്നു ആഗ്രഹം. ഇത് ന്യായസ്വാമിയുടെ പുസ്തകം 16:7, 7 11 17 ഈ 3 ഞാൻ ശേഷം മനുഷ്യനെ പോലെ, ശേഷം മനുഷ്യ പോലെ, ശേഷം മനുഷ്യൻ. സോ ലോകത്തിൽ എപ്പോഴും നമ്മളെ കുറിച്ചുള്ള താല്പര്യം എന്ന് പറയാം അവരെ പോലെ ഒരാളായിരിക്കാം, ബാക്കി അവൻ ചെയ്തോടും. പിന്നെ നമ്മൾ വിശേഷപ്പെട്ടവരാണെന്നുള്ളതും നമ്മൾ ഓർത്തുകൊള്ളണം. സ്തോത്രം. മാത്രമല്ല രൂപാന്തരപ്പെട്ടുകൊണ്ടിരിപ്പീൻ എന്ന കണ്ടിന്യൂസ് ടെൻസ് ആണ് മൂലകൃതി. രൂപാന്തരപ്പെട്ടുകൊണ്ടിരിപ്പീൻ. സ്തോത്രം. അപ്പോൾ നാളുകൾ കഴിയുന്തോറും ലോകത്തിന്റെ നിലയിൽ നിന്ന് വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കണം. സ്തോത്രം. അത് അതിൽ നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കണം. അബ്രഹാം ലോകത്തോട് പറഞ്ഞ വാക്ക്, നീ തെക്കോട്ടെങ്കിൽ ഞാൻ വടക്കോട്ട്, നീ പോവാണോ നീ എന്നെ തെക്കോട്ടാണെങ്കിൽ പോകോ, ഞാൻ ഇവിടെ താമസം. അങ്ങനല്ല, നീ തെക്കോട്ട് പോവണേ ഞാൻ പോവുക എന്ന് പറഞ്ഞാൽ ദിവസം കഴിയും തോറും അവർ തമ്മിലുള്ള അകലം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. നമ്മൾ വിശുദ്ധിയിൽ മുന്നേറിക്കൊണ്ടിരിക്കണം. ഈ ലോകത്തിന് അനുരൂപരാകരുത്. എന്നാൽ ഇന്ന് നമ്മുടെ സഭയുടെ കാര്യം ഒന്ന് ഓർത്തു നോക്കേ, വേർതിരിക്കപ്പെട്ട ദൈവമക്കളുടെ കാര്യം ഓർത്തു നോക്കേ. വി ആർ സ്റ്റഡിലി കൺഫോമിങ് ടു ദ വേൾഡ്. അല്ലേ? നമ്മൾ ഈ ലോകത്തോട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അനുരൂപപ്പെട്ടു. ഏതൊക്കെ മേഖലയിൽ നമുക്ക് കുഴപ്പമില്ലാതെ വസ്തുതയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് നമ്മൾ നമ്പുന്നത്. എന്തിനാ ലോകത്തോട് നമ്മളങ്ങ് നരകം വന്നുപെടുകയും ചെയ്യരുത്? മനസ്സിലായില്ലേ? നരകത്തോട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും വേണം, പക്ഷേ ലോകത്തോട് ചേരുകയും വേണം. സ്തോത്രം. ലോകസ്നേഹം ദൈവത്തോടെ ശത്രുത്വമാണ്. മറക്കരുത്. സ്തോത്രം. സ്വാഭാവികം മനുഷ്യരായ നമ്മൾ അനുകരണപ്രിയരാണ്. പക്ഷെ നമുക്ക് 2 അനുകരിക്കാൻ. ഒന്ന്, ഈ ലോകം. അതിന് മൂലകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കേട്ടോ, ഈ ലോകത്തോടെ എയ്യോ എന്ന പദമാണ്. എയ്യോ എന്ന പദമാണ്. അതിന്റെ ശരിക്കും അർത്ഥം ഏജ് യുഗം എന്ന ലോകത്തോട് അനുരൂപപ്പെടരുതെന്ന് പറഞ്ഞ ഈ യുഗത്തോട് അനുരൂപപ്പെടരുതെന്ന അതിന്റെ അർത്ഥം. സോ യുഗത്തോട് അനുരൂപപ്പെടരുത്. രണ്ടാമത് അനുരൂപ നമുക്കുള്ള അനുകരണത്തിലുള്ള മാതൃക ദൈവഹിതമാണ്. ദൈവഹിതം ദൈവവചനത്തിന് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുക. ദൈവഹിതത്തിന്റെ വെളിപ്പാടാണ് ദൈവം. ഒന്നുകിൽ നിങ്ങൾ വചനത്തിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവഹിതത്തോട് അനുരൂപപ്പെട്ടുകൊണ്ടിരിക്കണം, അത് തുടർന്നുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ലോകത്തോട് അനുരൂപപ്പെട്ടുകൊണ്ടിരിക്കും. സ്തോത്രം. അതുകൊണ്ട് ഈ ലോകത്തോട് അനുരൂപപ്പെടരുത്. സ്തോത്രം. ദൈവഹിതത്തോട് അനുരൂപപ്പെട്ടുകൊണ്ടിരിക്കണം. സ്തോത്രം. കാലത്തിനൊത്ത് നമ്മൾ കോലം കെട്ടരുത്, കെട്ടരുത്. സ്തോത്രം. നമ്മൾ ആരാണെന്നുള്ളത് മറക്കരുത്. സങ്കടമതല്ല, നമ്മുടെ ഇടയിൽ ഇപ്പം ചിന്തിച്ചു പറയുന്ന പല ഒരു ഒരു വികലമായ ചിന്ത, പരിശുദ്ധാത്മാവും കാലത്തിനൊത്ത് ശുശ്രൂഷ മാറ്റുന്നെന്നാ. ഇല്ല, കേട്ടില്ലേ? കാലാനുസൃതമായ മാറ്റം പരിശുദ്ധാത്മാവ് തന്നെ വരുത്തുന്നു എന്ന് പറഞ്ഞ് പുതിയ പുതിയ കാര്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ എന്ന ലേബലിൽ ദൈവസഭയിൽ അവതരിപ്പിക്കുന്നു. ഒരിക്കലും പാടില്ല. ദൈവം മാറ്റം വരുന്നവൻ അല്ല. മറക്കരുത്, ഒന്നാം നൂറ്റാണ്ടിൽ പെന്തക്കോസ് ദിവസം പരിശുദ്ധാത്മാവ് ഏത് ശക്തിയോടെ, ഏത് ഉദ്യോഗത്തോടെ, അല്ല പറഞ്ഞ കാര്യസ്ഥരെന്ന, ഏത് ചുമതലയോടെ, ഏത് ശുശ്രൂഷയോടെ, ഏത് ശക്തിയോടെ, ഏത് നിയോഗത്തോടെ ഇറങ്ങിയോ, അതേ ശക്തിയിലും അതേ നിയോഗത്തിലും അതേ രീതിയിലുമാണ് ഇന്നും പ്രവർത്തിക്കുന്നത്. ഇന്നും പ്രവർത്തിക്കുന്നു. മറക്കരുത്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന്റെ ശക്തിയിൽ ഏറ്റക്കുറച്ചിലുകൾ കൃപായുഗത്തിലില്ല. മറക്കല്ലേ, അന്ന് ഒരു വലിയ മഴ പെയ്തെന്നും പിന്നെ മഴ നിന്നെന്നും ഇനിയും വലിയൊരു മഴ ഉണ്ടാകുമെന്നും ഒക്കെ ഉള്ളൊരു ചിന്ത നമ്മുടെ ഇടയിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക. പുസ്തകവുമായി ബന്ധമില്ലാത്തതിന്റെ പുറകെ പോകരുത്. ഈ നാളുകൾ വലിയൊരു മഴയ്ക്ക് വേണ്ടി, വലിയൊരു ഉണർവിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇല്ല, കർത്താവിന്റെ വരുന്ന മുമ്പേ ഇവിടെ വിശ്വാസ ത്യാഗമാണ്. ലൂക്കോസ് 18:8 നമ്മൾ എന്താ വായിക്കുന്നത്? മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന്. കണ്ടെത്തുമോ? ആ സർവം പെരുകുന്നത് കൊണ്ട് പലരുടെയും കണ്ടെത്തുമോ? മുൻമഴ പിന്മഴ എന്ന് പറയുന്ന ആശയം വേദപുസ്തകമായി ചേരുന്നതല്ല. ഇസ്രായേലിന്റെ സന്ദർശനത്തെ സംബന്ധിച്ച് അക്കരിയ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ദയവായി ആ പാട്ട് പാടരുത്, ആ ആശയത്തിന്റെ പുറകെ പോകരുത്. മനസ്സിലാവുന്നുണ്ടോ? ചോദ്യോത്തരത്തിനൊരു ദിവസം ഉണ്ടല്ലോ, കൂടുതൽ സംസാരിക്കാം. കാലത്തിനൊത്ത് പരിശുദ്ധ നമ്മളോട് കാലത്തിനൊത്ത് കോലം കെട്ടരുത് പറഞ്ഞു. പരിശുദ്ധാത്മാ കാലത്തിനൊത്ത് മാറ്റം വരുത്തുന്നു, അതെന്നെ പരിപാടിയാ. സ്തോത്രം. നമ്മൾ ദൈവാനുരൂപരാകാനാ പറയുന്നു. എല്ലാരും എന്നെ കേൾക്കുന്നൊന്നും മനസ്സിലാക്കുന്ന വിശ്വസിക്കട്ടെ. സ്തോത്രം. ഒരിക്കലും ഒരിക്കലും. സ്തോത്രം. ഇന്ന് ഓരോ കാര്യങ്ങൾ കാണിച്ചേച്ച് അങ്ങനെ പറയുന്നു, ഒരിക്കലും ആകരുത്, അനുരൂപരാകരുത് എന്നുള്ളതിന് ഗ്രീക്ക് പദവും. സ്തോത്രം. അതെ, ഇച്ചൊരു കാര്യം എനിക്ക് അവിടെ പറയുവാനായിട്ടുണ്ട്. സ്തോത്രം. നമുക്ക് 9:50 നിർത്തുന്നത് യോഗ്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതോ കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ തുറന്നുകൊണ്ട് കുഴപ്പമുണ്ടോ? ചില സമയം കൂടെ പറഞ്ഞുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. ആ ആരും മിണ്ടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം സ്തോത്രം, നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടായിരിക്കും എന്ന് ഞാൻ കരുതട്ടെ. സ്തോത്രം. 10 വരെ പോകാം. സ്തോത്രം. അതെ, 5 മിനിറ്റ് കൂടി ഇതിലുണ്ട്. അപ്പൊ ഒരു 10 മണി വരെയാണ് എടുക്കാം. എന്നെ ശ്രദ്ധിക്കുക. സ്തോത്രം. ലോകത്തിന് അനുരൂപരാകരുത്. ഈ അനുരൂപരാകുക എന്നുള്ളതിനുള്ള പദം, രണ്ട് പദങ്ങൾ ഇവിടെയുണ്ട്. ഒന്ന് അനുരൂപരാകരുത്, രണ്ട് രൂപാന്തരപ്പെടണം. ഇത് രണ്ട് പദങ്ങളുണ്ട്. അനുരൂപരാകരുത് എന്നുള്ളതിന്റെ പദം സിഷേമറ്റിസമായി, സിഷേമറ്റിസമായി എന്ന പദമാണ്. സിഷേമറ്റിസമായി, ഈ സിഷേ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം രൂപം എന്നാണ്. ഇത് ബാഹ്യ രൂപത്തെയാണ് സൂചിപ്പിക്കുന്നത്. സിഷേ എന്ന് പറയുന്നത് പുറമേ ഉള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത്, ബാഹ്യ രൂപത്തെ സൂചിപ്പിക്കുന്ന. സ്തോത്രം. നാം നമ്മുടെ ശാരീരിക മണ്ഡലത്തിൽ ലോകത്തിന് രൂപം എടുക്കരുത്. പല ആളുകളും പറയുന്നത് അകത്ത് നന്നായിരുന്നാ മതി. അല്ല, പുറമേയും ലോകത്തിന്റെ രൂപം സ്വീകരിക്കരുത്, സ്വീകരിക്കരുത്. മനസ്സിലാവുന്നു ഞാൻ വിശ്വസിക്കട്ടെ. സ്തോത്രം. ഈ ലോകത്തിന് അനുരൂപരാകരുത്. ശിഷേ,
ബാക്കി രൂപമാണ്. ഇനി രൂപാന്തരപ്പെടുവീൻ എന്നുള്ളതിന്റെ ഗ്രീക്ക് പദം മെറ്റമോർഫൂന. മെറ്റമോർഫോസിസ് എന്നൊക്കെയുള്ള പദം നമുക്ക് സാധാരണ ഇംഗ്ലീഷിൽ പോലും ഉപയോഗിക്കുന്ന പദമാണ് മെറ്റമോർഫു. മെറ്റമോർഫു എന്ന് പറഞ്ഞാൽ മോർഫി, മോർഫേ എന്നൊക്കെ പറയാം. മോർഫേ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അത് രൂപമെന്നാണ്, പക്ഷേ ആന്തരികമാണ്. മനസ്സിലാവുന്നുണ്ടേ? ഇത് ആന്തരിക ഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോ സിസേ എന്നാൽ ബാഹ്യവും മോർഫേ എന്ന് പറഞ്ഞാൽ ആന്തരികവുമാണ് സ്തോത്രം. അപ്പോൾ ഈ ലോകത്തിന്റെ ബാഹ്യരൂപത്തോട് ആന്തരികമായ ഈ ലോകത്തോട് അനുഭവപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ പോരാ. പിന്നെ ബാഹ്യമായും ഈ ലോകത്തിനോട് അനുരൂപരാകാൻ പാടില്ല, പാടില്ല സ്തോത്രം. ദൈവഹിതത്തിന് അനുസരിച്ച് ആന്തരികമായ രൂപാന്തരം നമ്മളിൽ ഉണ്ടാകും. ആട്ടെ, മുമ്പോട്ട് പോകട്ടെ. ഇപ്പോൾ അടിസ്ഥാനപരമായി രണ്ട് വാക്കുകൾക്കും ഒരാശയമാണെങ്കിലും ഒരർത്ഥമാണെങ്കിലും ആശയം രണ്ടാണ് സ്തോത്രം. സിസേ ആൻഡ് മോർഫേ എന്ന് പറയുന്ന ഈ രണ്ട് വാക്കുകൾ ഒന്ന് ബാഹ്യത്തെയും മറ്റത് ആന്തരിക ഭാവത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അടിസ്ഥാനപരമായിട്ട് സ്തോത്രം നമ്മൾ ആന്തരികമായി മാറ്റം വരുന്നവരും ബാഹ്യമായി നമുക്ക് സ്തോത്രം ദൈവാനുരൂപത നിലനിർത്തിക്കൊള്ളുകയും ചെയ്യേണ്ടതാണ് സ്തോത്രം. ന്യായമായി എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് സംബന്ധമായിട്ട് എന്നോട് ചോദിക്കണം. സമയം കുറവായതുകൊണ്ട് ഞാൻ അവയൊക്കെ മുമ്പോട്ട് പോകട്ടെ. ആന്തരികമായിട്ട് ദൈവഹിതത്തോടെ ഞാൻ ഉണ്ട്, അതുപോരാ ബാഹ്യമായും ദൈവഹിതപ്രകാരം സ്തോത്രം രൂപാന്തരപ്പെട്ടിരിക്കണം സ്തോത്രം. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദലിനെ പുറമെ കണ്ടാലും അറിയണം സ്തോത്രം. അത് ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയാണ് സ്തോത്രം. അതെ, ഞാൻ മുൻപോട്ട് പോകട്ടെ. അതാണ് പൗലോസ് ഈ രണ്ട് വാക്കുകൾ മാറി മാറി ഉപയോഗിച്ചിരിക്കുന്നതിൽ നിന്ന് അതാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി യേശു ക്രിസ്തു രൂപാന്തരം മരുരൂപമലയിലെ രൂപാന്തരം പ്രാപിക്കുമ്പോൾ മെറ്റമോർഫു എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചത്. മത്തായി മർക്കോസും അതേ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മർക്കോസ് ഒൻപതിന്റെ രണ്ടില്, മത്തായി സുവിശേഷം പതിനേഴ് രണ്ടില് ഈ രണ്ട് വാക്കുകളിൽ, ഈ രണ്ട് വാക്യങ്ങളില് മെറ്റമോർഫു എന്ന പദമാണ് ഉപയോഗിച്ച. കർത്താവിന് രൂപാന്തരം അകത്തു എന്നാണ് പറയുന്നത്. മോശയുടേത് എവിടെ നിന്നായിരുന്നു? പുറത്തു നിന്നായിരുന്നു, പുറത്തു നിന്നായിരുന്നു. കർത്താവിൻ്റെത് അകത്തു നിന്ന് പുറത്തോട്ടായിരുന്നു. ഈ രണ്ടിനും രണ്ടർത്ഥമാണ്, രണ്ട് വാക്കൊക്കെ ഇതുപോലെയാണ് നമ്മുടെ സ്തോത്രം. നമുക്ക് ഈ രണ്ടും വേണമെന്ന സ്തോത്രം. ഈ രണ്ടിലും, സോറി ഞാൻ പറഞ്ഞ വാക്ക് ജീമ എന്ന വാക്കാണ്, ജീമ എന്ന വാക്കാണ് ഗ്രീക്ക്. അത് അതിന്റെ ഗ്രീക്കിലെ രൂപാന്തരം വരിക എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് സിഷേമറ്റൈസമായി എന്നാണ് സ്തോത്രം. ഈ രണ്ട് പദങ്ങളെ കുറിച്ച് തന്നെ ചില ചിന്തകന്മാർ ഡസൻ കണക്കിന് പേജ് എഴുതിയിട്ടുണ്ട്, ഡസൻ കണക്കിന്. ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ ഇത്രയും ആശയത്തിന് ഒരു ഡസൻ പേജ് വരെ എഴുതിയ ചിന്തകന്മാരുണ്ട്. കാര്യം റോമാലേഖനത്തെ കുറിച്ച് ഒത്തിരി വ്യാഖ്യാന ഗ്രന്ഥങ്ങളുണ്ട് സ്തോത്രം. അട്ടെ, അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് സ്തോത്രം. സമയം കടന്നു പോകുന്നല്ലോ സ്തോത്രം. മനസ്സ് പുതുക്കുമ്പോൾ രൂപാന്തരം ഉണ്ടാവും. മാറ്റം അകത്തു നിന്ന് തുടങ്ങണം, പുറമേ കാണിച്ചാൽ പോരാ. മനസ്സ് പുതുക്കുമ്പോൾ ഉണ്ടാകുന്ന രൂപാന്തരം ആളത്വത്തിന്റെ എല്ലാ ഘടകങ്ങളെയും സ്വാധീനിക്കും. പാപം നമ്മുടെ ആളത്വത്തെ മുഴുവൻ ബാധിച്ചു. നീതീകരിക്കപ്പെട്ടവന്റെ രൂപാന്തരമാണ് തേജസ്കരണം. നമ്മെ തേജസ്കരിക്കുന്നുവെന്നാണ്, തേജസ്കരിച്ചിരിക്കുന്നുവെന്നാണ് വചനം. 8:30 നമ്മൾ വായിച്ചല്ലോ. നമ്മുടെ എന്ത് ചെയ്തിരിക്കുക? തേജസ്കരിച്ചിരിക്കുകയാണ് സ്തോത്രം. തേജസ്കരണം ആരംഭിച്ചു കഴിഞ്ഞു. ഇത് ശരീരത്തിന്റെ രൂപാന്തരമാണല്ലോ. തേജസ്കരണം എന്ന് പറയുന്നത് എന്താ? ശരീരത്തിന്റെ രൂപാന്തരമാണല്ലോ സ്തോത്രം. നമ്മുടെ ശരീരത്തിന്റെ വീടുപ്പായ പുത്രത്വം, അതിന് പറയുന്ന വേറെ വാക്കാണ് തേജസ്കരണം. നീതീകരണം ആത്മാവിന്റെ മീൻസ് ഉയർത്തെഴുന്നേൽപ്പും, വിശുദ്ധീകരണം ദേഹിയുടെ ശുദ്ധീകരണവും രൂപാന്തരവും, തേജസ്കരണം ശരീരത്തിന്റെ രൂപാന്തരവുമാണ്. അപ്പോൾ നമ്മൾ തേജസ്കരിക്കപ്പെട്ടിരിക്കുക. 8:30 നമ്മൾ വായി കണ്ടു. തത്വത്തിൽ തേജസ്കരിക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞാൽ ശരീരത്തിന്റെ രൂപാന്തരം തന്നെ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. സ്തോത്രം. തേജസ്കരണം ആരംഭിച്ചു കഴിഞ്ഞു. അത് ശരീരത്തിന് രൂപാന്തരമാണ്. പാപം ശരീരത്തെ ബാധിച്ചു, തേജസ് പോയി, മന്ദലഹീനരായി. സ്തോത്രം. പകരമായിട്ട് ഇന്ന് നമ്മൾ അന്ന് ഏതെങ്കിൽ തേജസ് പോയില്ലേ, തേജസ് പോയപ്പം ആ തേജസ് നഷ്ടപ്പെട്ട അവസ്ഥയ്ക്ക് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുക, ആ തേജസ്സിന് വേണ്ടി ഷൈൻ ചെയ്യാൻ അത് ഇതെല്ലാം ഉപയോഗിക്കുക, കൃത്രിമമായത്. എന്നാൽ കേക്കണേ, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പരമാർത്ഥമായും തേജസ്കരണം നമ്മളിൽ ആരംഭിച്ചു എന്ന ബോധമുള്ളവർ യാതൊരു കൃത്രിമത്വത്തിലേക്കും പോവുകയില്ല. കാരണം അവനിൽ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുക. നാം കൃത്രിമമായതല്ല, സ്വർഗീയ തേജസ്സാണ് പ്രത്യാശിക്കുന്നത്. ഇവിടെ ആരംഭിക്കുന്നതാണ് കർത്താവിൻ്റെ ഓരോവെങ്കിൽ പൂർത്തീകരിക്കപ്പെടുന്നതെന്ന് മറന്നുപോകരുത്. ഇവിടെ ആരംഭിക്കുന്നതാണ് കർത്താവിൻ്റെ ഓരോവെങ്കിൽ പൂർത്തീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ തേജസ്കരണം, ശരീരത്തിന്റെ രൂപാന്തരം ഇവിടെ തുടങ്ങി കഴിഞ്ഞിരിക്കണം. മനസ്സിലാവുന്നു ഞാൻ വിശ്വസിക്കട്ടെ. സ്തോത്രം. അതെ, 1 കൊരിന്ത്യർ 10:31 വാക്യത്തിൽ ഇതിന്റെ മറ്റൊരു നിലയിൽ പൗലോസ് പ്രബോധനം തരികയാണ്. തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും, തിന്നാലും കുടിച്ചാലും, വസ്ത്രം ധരിച്ചാലും, ഭക്ഷണം കഴിച്ചാലും, വെള്ളം കുടിച്ചാലും, ഒരു വാക്ക് പറഞ്ഞാലും, പ്രവർത്തിച്ചാലും, പ്രതികരിച്ചാലും, കൂട്ടുകൂടിയാലും, എന്ത് ചെയ്താലും, ശരീരം ദൈവത്തിനുള്ളതായിരിക്കും. സ്തോത്രം. ആന്തരികമായും ബാഹ്യമായും രൂപാന്തരപ്പെട്ട് യാഗമായി ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് ആരാധന. മറക്കല്ലേ, അതാണ് യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. ഹാബേലിൽ പ്രസാദിക്കാതെ അവന്റെ വഴിപാടിൽ പ്രസാദിക്കുക, നമ്മളിൽ പ്രസാദിക്കണം. സ്തോത്രം. ഇത് ആ രൂപാന്തരത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. സ്തോത്രം. ഓൾറെഡി അത് ആരംഭിച്ചു കഴിഞ്ഞു. ആ രൂപാന്തരത്തിനായി നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. ദൈവമായ കർത്താവ് നമ്മെ അതിനെ സഹായിക്കട്ടെ. 12:1 വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കുറെയൊക്കെ നീതി പാലിച്ചു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. സ്തോത്രം. ഇനി എന്തെങ്കിലും അതിനകത്ത് നിങ്ങൾക്ക് വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, കാരണം സമയം വളരെ പരിമിതമാണ് നമുക്ക്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ സ്പീഡിൽ പോകാനായിട്ട് അടുത്ത ദിവസങ്ങൾ താല്പര്യപ്പെടുന്നു. സ്തോത്രം. പ്രാർത്ഥനയോടെ നമുക്ക് ദിവസങ്ങൾ കടന്നു വരാം. ഈ നമ്മൾ ആദ്യം ചിന്തിച്ചത് പോലെ എന്ത് സൈദ്ധാന്തിക കാര്യമുണ്ടായാലും അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ വരണം. സിദ്ധാന്തങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് പോകുന്നതിൽ ഒരു പ്രയോജനവും. ആ രൂപാന്തരത്തിനായി നമുക്ക് നമ്മളെ ഏൽപ്പിക്കാം. അടുത്ത ക്ലാസ്സിന് മുമ്പേ കർത്താവ് വരികയാണെങ്കിൽ യഥാർത്ഥമായുള്ള സ്തോത്രം തേജസ്കരണത്തിന് പൂർണ്ണം നമ്മൾ പ്രാപിക്കത്തക്കതുപോലെ ആ തേജസ്കരണത്തിന് ആദ്യ ചുവടുകൾ നമുക്ക് ദൈവസന്നിധിയിൽ എടുക്കാം. സ്തോത്രം. കർത്താവ് നമ്മെ അതിനെ സഹായിക്കട്ടെ. വന്നു.